in the morning that the glory that Haggai prophesied was related to what we could experience in the new covenant.
In the prabhathathile nam kaanugundayi Haggai pravachagan pravichathayirikkunna pilkalathe aalayathinte mahatvam pudhiya niyamathinte keezhil ഈ കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങൾക്കും അനുഭവിക്കുവാൻ കഴിയുന്ന ഒന്നാണ്.
And the gospel that we have heard and preached is described in 2 Corinthians 4 verse 4 like this.
നാം പ്രസംഗിക്കുകയും നാം കേൾക്കുകയും ചെയ്ത സുവിശേഷത്തെക്കുറിച്ച് 2 കൊരിന്ത്യർ 4 അധ്യായത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്.
It's called here, you know, it says here the god of this world has blinded the minds of the unbelieving that they might not see the light of the gospel of the glory of Christ who is the image of God.
2 കൊരിന്ത്യർ 2:4 ആം വാക്യത്തിൽ നാം വായിക്കുന്നത് ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് പുരുടാക്കി.
സോ when we read a verse like that, we imagine that, of course, that doesn't refer to us. We are not, our eyes are not blinded.
അങ്ങനെ ഒരു വചനം വായിക്കുമ്പോൾ നാം ചിന്തിച്ചു പോവുകയാണ്, അത് ഞങ്ങളെ കുറിച്ചല്ല, കാരണം ഞങ്ങളുടെ കണ്ണ് കുരുടായിട്ടില്ല.
You know, the more we imagine that we see everything, the less we will know that we may be missing something.
നാം എല്ലാം കാണുന്നുണ്ട് എന്ന് കൂടുതൽ ചിന്തിക്കുന്തോറും സാധ്യത ഇതാണ്, നാം കാണേണ്ട കാര്യങ്ങൾ എത്രയും കുറച്ച് കുറച്ച് മാത്രം കാണുകയാണ് ചെയ്യുന്നത്.
Now here it's not speaking about the gospel of the forgiveness of our sin.
നാം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നതായിരിക്കുന്ന പാപക്ഷമയുടെ സുവിശേഷത്തെക്കുറിച്ചല്ല ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്.
Concerning that gospel, it may be true that the devil has not blinded your eyes.
പാപക്ഷമയുടെ സുവിശേഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാം ചിന്തിച്ചത് ശരിയായിരിക്കാം. ഈ ലോകത്തിന്റെ ദൈവമായ പിശാച് നമ്മുടെ കണ്ണ് കുരുടാക്കിയില്ല, നമുക്കത് കാണുവാൻ ഭാഗ്യം ലഭിച്ചു.
I have to say that for many years after I understood the gospel of forgiveness of sin, I never saw the gospel of the glory of Christ.
ദൈവം എന്റെ പാപങ്ങളെ ക്ഷമിക്കുന്നു ആ സുവിശേഷം തുടക്കം അത് കണ്ട് അനേക വർഷങ്ങൾക്ക് ശേഷവും ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ് കാണാനിടയാകുന്ന ഒരു സുവിശേഷമുണ്ട്, അതെന്റെ കണ്ണുകൾക്ക്
മറഞ്ഞിരിക്കുകയായിരുന്നു.
നാം അത് കാണുക എന്നുള്ളതാണ് ആദ്യത്തെ ആവശ്യം. നാം അത് കാണാത്തിടത്തോളം കാലം ഒരിക്കലും അത് നമ്മുടെ
സ്വന്തമാകില്ല. Cleaning of the vessel.
Paapa chama ennu parayunnathu azhukku pidicha oru paathram vruthiyaakkunnathu pole maathramaanu.
What is God filling that vessel?
Angane vruthiyaakkappetta paathrathil aa kappil endaanu deivam pagarunnathu?
That is the glory of Christ.
Avade deivam ee shuddhiyaakkappetta paathrangalile Yesu Christuvinte mahathvam thejasaanu nirakkan aagrahikkunnu.
Again he mentions it in verse 6.
ആറാം വാക്യത്തിൽ വീണ്ടും പൗലോസ് ആ കാര്യം ആവർത്തിച്ച് പറയുന്നു.
He said, just like right in the beginning of time God said, let there be light, and light shone into the darkness, so he has shone in our hearts the light of the knowledge of the glory of God in the face of Christ.
ഉൽപ്പത്തിയുടെ തുടക്കത്തിൽ നാം വായിക്കുന്ന പോലെ ആദിയിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ ദൈവം അതേ നിലയിൽ വീണ്ടും പറയുകയാണ്, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കട്ടെ. ആ ദൈവമാണ് യേശു ക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവതേജസ്സിന്റെ പ്രകാശം നമ്മളിൽ പകരുന്നത്.
The glory of God is seen in the face of Jesus Christ.
ദൈവത്തിന്റെ മഹത്വം തന്റെ പുത്രനായിരിക്കുന്ന യേശുവിന്റെ മുഖത്താണ് നമുക്ക് ദർശിപ്പാൻ കഴിയുന്നത്.
That is the glory which is to be seen in the house of God today.
ദൈവത്തിന്റെ ആലയത്തിൽ ഇന്ന് കാണപ്പെടേണ്ട മഹത്വം യേശു ക്രിസ്തുവിന്റെ മുഖത്തുള്ള തേജസ്സാണ് മഹത്വം.
When that is seen, then we can say the glory of this latter house is greater than the former.
ഇന്ന് ദൈവസഭയില് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുഖത്തുള്ളതായിരിക്കുന്ന ഈ തേജസ് പ്രതിഫലിക്കുമ്പോൾ നമുക്ക് പറയാം ആലയത്തിന്റെ പിൽക്കാലത്തെ മഹത്വം മുമ്പത്തേതിലും മഹത്വപൂർണമായിരിക്കുമെന്ന്.
There's one mark of this glory.
ഈ തേജസ്സിന് മഹത്വത്തിന് ഒരു പ്രത്യേക അടയാളമുണ്ട്.
See, he is contrasting this with the glory that was in the face of Moses. He mentions in chapter 3.
രണ്ട് കൊരിന്ത്യർ മൂന്നാം അധ്യായത്തിൽ പൗലോസ് ഈ തേജസ്സിനെ താരതമ്യം ചെയ്യുന്നത് മോശയുടെ മുഖം പ്രകാശിച്ചതിനോടാണ്.
There was a glory in the face of Moses when he came into God's presence.
ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ മോശയുടെ മുഖത്ത് പ്രകാശമുണ്ടായിരുന്നു.
That's the old glory of the old house.
അത് ആലയത്തിന്റെ പഴയ ആലയത്തിന്റെ തേജസ്സായിരുന്നു.
But now in the new house is the glory that is in the face of Jesus.
ദൈവത്തിന്റെ പുതിയ ആലയത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള പ്രകാശമാണ്.
See, the glory that was on the face of Moses was also he got from God. He didn't get it from anywhere else.
മോശയുടെ മുഖം പ്രകാശിച്ചത് അവൻ ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ചുകൊണ്ടാണ്. അത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് തന്നെയായിരുന്നു.
He didn't get it from the devil. He didn't produce it himself.
അത് പിശാചിൽ നിന്ന് ലഭിച്ചതല്ല, മോശ തനിയെ ഉളവാക്കിയതുമല്ല.
But there was one big difference between the glory of that old house and the glory of the new one.
എന്നാൽ ആ പഴയ മന്ദിരത്തിന്റെയും പുതിയതിന്റെയും തമ്മിൽ ആ തേജസ്സിന്റെ ഒരു വലിയ വ്യത്യാസമുണ്ടായിരുന്നു.
How do you know whether you got the glory of the new house or the old one?
ദൈവത്തിന്റെ പുതിയ ആലയത്തിന്റെ തേജസ്സാണോ നിങ്ങൾക്കുള്ളത് അതോ പഴയതാണോ എന്ന് നിങ്ങൾ എങ്ങനെ അറിയും?
How do you know whether the gospel you have is the glory of the face of Moses or the face of Christ?
നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷം മോശയുടെ മുഖത്തെ മങ്ങിപ്പോകുന്ന പ്രകാശമാണോ അതോ യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള പ്രകാശമാണോ എന്ന് നിങ്ങൾ എങ്ങനെ അറിയും?
I'll give you a very simple test by which you can find out.
വളരെ ലളിതമായിരിക്കുന്ന ഒരു പരീക്ഷണം ഞാൻ പറയാം നിങ്ങൾക്കത് കണ്ടെത്തുവാൻ.
It's all in scripture. If you read scripture slowly and carefully, it's all here in scripture.
നിങ്ങൾ ശ്രദ്ധയോടെ സാവധാനത്തിൽ തിരുവചനം വായിക്കുവാൻ മനസ്സുവച്ചാൽ ഈ കാര്യത്തിന് ഈ ദൈവവചനത്തിൽ തന്നെ ഉത്തരം നൽകിയിട്ടുണ്ട്.
I want to give all of you who read the scriptures regularly a little bit of advice.
തുടർച്ചയായിട്ട് ദൈവവചനം വായിക്കുന്ന നിങ്ങളിൽ ആരൊക്കെയുണ്ടോ അവർക്കൊരു ചെറിയ ഉപദേശം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
It's more important that the Bible goes through you every year than you go through the Bible every year.
വർഷത്തിൽ ഒരിക്കൽ വീതം ബൈബിള് വായിച്ചു തീർക്കുന്നവരോട് പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ ബൈബിളിലൂടെ ഒരു പ്രാവശ്യം പോകുന്നതിന് പകരം ദൈവവചനമാകുന്ന ബൈബിൾ നിങ്ങളിലൂടെ ഒരു പ്രാവശ്യം പോകണം.
That's more important.
അതാണ് കൂടുതൽ ആവശ്യമായ കാര്യം.
Even if it's only a few verses.
ചില വചനങ്ങൾ മാത്രമേ നിങ്ങളിലൂടെ പോകുന്നുള്ളെങ്കിലും നിങ്ങളിലൂടെ ദൈവവചനത്തിനൊരു വഴിയുണ്ടാകണം.
When I was converted, I said I must read through the Bible once and I read it through in 6 months.
ഞാൻ കർത്താവിനെ രക്ഷകനായി അറിഞ്ഞതിന് ശേഷം എത്രയും വേഗത്തിൽ തീരുമാനിച്ചു ബൈബിൾ ഒരു ആവർത്തി എനിക്ക് വായിച്ചു തീർക്കണം. അത് വളരെ വേഗത്തിൽ ഞാൻ ആദ്യോടന്തം വായിച്ചു.
That was good.
അത് നല്ല കാര്യമായി.
You have never read it, you must read through it at least once.
നിങ്ങൾ ദൈവത്തിന്റെ വചനം ഒരു പ്രാവശ്യമെങ്കിലും ആദ്യോടന്തം വായിച്ചിട്ടില്ലെങ്കിൽ അടിയന്തരമായ ആവശ്യം നിങ്ങൾ അത് വായിക്കണം ഒരു പ്രാവശ്യമെങ്കിലും.
And when you get long time free, it's good to read whole books of the Bible at one sitting.
നിങ്ങൾക്ക് ദീർഘമായിരിക്കുന്ന ഒഴിവ് സമയങ്ങൾ സമയം കിട്ടുന്ന സമയത്ത് ബൈബിളിലെ വലിയ പുസ്തകങ്ങൾ തന്നെ ഒറ്റ ഇരിപ്പിൽ അല്ലെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് വായിക്കുന്നത് നല്ല സ്വഭാവമാണ്.
But on a daily basis.
എന്നാൽ പ്രതിദിന വായനയുടെ വിഷയമാണ് ഞാൻ പറയുന്നത്.
You must let the Bible go through you.
നിങ്ങൾ ബൈബിളിലൂടെ ഓട്ടപ്രദക്ഷിണം നടത്തുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് ദൈവത്തിന്റെ ജീവനുള്ള വചനം നിങ്ങളിലൂടെ കടന്നുപോകുവാൻ നിങ്ങൾ അനുവദിക്കണം.
Sometimes I read a verse and I can't go any further that day.
ചില സമയത്ത് ഞാൻ ചില ദിവസങ്ങൾ ഓർക്കുന്നുണ്ട് ദൈവവചനത്തിലെ ഒരു വാക്യം ഒരു വാചകം വായിക്കുന്നു മുൻപോട്ട് എനിക്ക് വായിക്കാൻ മുൻപോട്ട് പോകാൻ
കഴിയുന്നു.
ആ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് ഞാൻ ധ്യാനിക്കുവാൻ തുടങ്ങുമ്പോൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിന് എന്നോട് ധാരാളം സംസാരിക്കാനുള്ളത് കൊണ്ട് അടുത്ത വചനത്തിലേക്ക് പോകാൻ കഴിയുന്നു.
And that has been a lot more profitable to me than to boast that I have gone through the Bible 40 times or something like that.
ഞാൻ എന്റെ ജീവിതത്തിൽ ഇതിനോടകം 40 പ്രാവശ്യം ബൈബിൾ ആദ്യോടന്നം വായിച്ചെന്ന് പ്രശംസിക്കുവാൻ കഴിയുന്നതിനേക്കാളും നല്ല കാര്യമാണ് ദൈവത്തിന്റെ ചില വചനങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ആഴത്തിൽ വേരിറക്കുന്നത്.
I've seen a lot of people who boast about the number of times they've read through the Bible, but they're not godly people. I don't respect them.
ദൈവത്തിന്റെ വചനം ഇത്ര തവണ വായിച്ചുവെന്ന് പ്രശംസയായി പറയുന്ന അനേകർ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ ദൈവഭക്തിയുള്ള ഒരു ജീവിതത്തിന് ഉടമകളല്ല.
And when I listen to them, I don't see the anointing of God upon their life.
അങ്ങനെ വേദപണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവരെ ശ്രദ്ധിക്കുമ്പോൾ അവരിൽ ഒരു ദൈവത്തിന്റെ അഭിഷേകം ദർശിപ്പാൻ എനിക്ക് കഴിയുന്നില്ല.
So I learned from them not to follow their example.
അവരുടെ ജീവിതവും അവരുടെ വാക്കുകളും കേൾക്കുമ്പോൾ അവരുടെ മാതൃക അനുകരിക്കാതിരിക്കാനാണ് ദൈവം എന്നോട് പറയുന്നത്.
I am more interested in listening to what God has to say to me.
എന്നോട് വ്യക്തിപരമായി ദൈവത്തിനെ സംസാരിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലാണ് എനിക്ക് താല്പര്യം.
Don't be in a hurry to read the Bible.
അതുകൊണ്ട് ദൈവവചനം വേഗത്തിൽ ഒടിച്ചു വായിക്കാനായിട്ട് നിങ്ങൾ തിടുക്കം കാണിക്കരുത്.
Blessed is the man who meditates on the day of the law, on the law of the Lord day and night.
ഒന്നാം സങ്കീർത്തനത്തിൽ നാം കാണുന്നത് പോലെ യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അതിനെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യനാണ്
അനുഗ്രഹീതൻ.
അനുഗ്രഹീതനായിരിക്കുന്ന ആ മനുഷ്യൻ യഹോവയുടെ ന്യായ പ്രമാണത്തിലെ ഒരു വാക്യമായിരിക്കാം ഒരു ദിവസം
വായിക്കുന്നു.
എന്നാൽ ആ ദൈവത്തിന്റെ വചനം രാത്രിയും പകലും മുഴുവൻ അവൻ ധ്യാനിക്കുവാൻ അവന് കഴിയുമ്പോൾ അവൻ
ഭാഗ്യവാനാണ്.
രാവിലെ വായിച്ചതായിരിക്കുന്ന ആ ഒരു വചനമായിരിക്കാം രാത്രിയിൽ അവന് ഉറങ്ങുവാൻ പോകുമ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്.
That is the man who is always fruitful, man or woman, always green, always bearing fruit.
ആ ചെറികത്തെ നട്ടിരിക്കുന്നത് തക്കകാലത്ത് ഫലം കായ്ക്കുന്ന ഇലവാടാത്ത വൃക്ഷം പോലെയുള്ള ജീവിതത്തിന്റെ ഉടമകൾ ഈ നിലയിൽ ദൈവവചനം ധ്യാനിക്കുന്നവരാണ്.
And particularly ask God to show you the difference between the old covenant and the new covenant.
പഴയ ഉടമ്പടിയും പുതിയതും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായി നിങ്ങളെ കാണിക്കുവാൻ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങുമോ?
യു കൻ ഹിയർ വാട്ട് ഐ സേ, ബട്ട് ലൈക്ക് പോൾ ടോൾഡ് ടിമോത്തി, ദി ലോർഡ് ഹാസ് ടു ഗിവ് യു അണ്ടർസ്റ്റാൻഡിംഗ്.
ഞാൻ സംസാരിക്കുന്ന വചനങ്ങൾ നിങ്ങൾക്കെല്ലാം ചെവി കൊണ്ട് കേൾക്കാം. പക്ഷേ പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞതുപോലെ ഞാൻ പറയുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക, ധ്യാനിക്കുക, ദൈവം നിനക്ക് ബുദ്ധി നൽകും, പരിജ്ഞാനം തരും.
ഓൾഡ് കവനന്റ് ഗ്ലോറി, ദി ഗ്ലോറി, ദി ഫോർമർ ഗ്ലോറി ഓഫ് ദി ഓൾഡ് ഹൗസ്.
പഴയ ആ ഭവനത്തിന്റെ ആ മഹത്വത്തെക്കുറിച്ച് ഇവിടെ നാം കാണുന്നു.
It says here about a glory that was in the face of Moses in 2 Corinthians chapter 3. In 2 Corinthians it speaks about a glory, verse 11, that fades away.
2 Corinthians 3 അധ്യായത്തിന്റെ 11 വാക്യത്തിൽ നീക്കം വരുന്ന ഒരു തേജസ്സിനെക്കുറിച്ച്, മങ്ങിപ്പോകുന്ന തേജസ്സിനെക്കുറിച്ച് വായിക്കുന്നു.
Another glory that remains.
മറ്റേ ഒരു തേജസ്സിനെ കുറിച്ച് പറയുന്നു, അത് നിലനിൽക്കുന്നത് അതേ വാക്യത്തിൽ തന്നെയാണ്.
See two glories there.
അവിടെ രണ്ട് തരത്തിലുള്ള തേജസ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു.
A glory that fades away and a glory that remains.
മങ്ങിപ്പോകുന്ന, നീങ്ങിപ്പോകുന്ന തേജസ്, മറുവശത്ത് നിലനിൽക്കുന്ന തേജസ്. Just wait for a second.
Yeah. So the glory that was on the face of Moses, it says he put a veil to cover it.
മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു, തേജസ്സുള്ളതായിരുന്നു, എന്നാൽ അവന്റെ മുഖത്ത് അവൻ ഒരു മൂടുപടമിട്ടതായി.
Now why do you think Moses covered his face?
മോശ പർവ്വതത്തിൽ ഇറങ്ങി വന്നപ്പോൾ അവന്റെ മുഖത്ത് ഒരു മൂടുപടം അല്ലെങ്കിൽ ഒരു കർട്ടൻ ഇട്ടതിന്റെ കാരണം നിങ്ങൾക്കറിയാമോ?
See, all of you may give the same answer that I thought for many years.
വർഷങ്ങളോളം ഞാൻ ചിന്തിച്ചിരുന്ന ഉത്തരമായിരിക്കാം നിങ്ങൾ പലരുടെയും മനസ്സിലുള്ളത്.
That he didn't want people to be frightened by seeing that glory.
പർവ്വതത്തിൽ ഇറങ്ങി വരുമ്പോൾ പ്രകാശിക്കുന്ന മുഖവുമായി മോശയെ കണ്ട ആളുകൾ പരിഭ്രാന്തരാകാതിരിക്കാൻ അത് മൂടിവെച്ചു എന്നല്ലേ നാം ചിന്തിക്കുന്നത്?
That is one reason, definitely.
അത് തീർച്ചയായും കാരണങ്ങളിൽ ഒന്നാണ്.
That's written in the Old Testament.
അത് പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്.
But here the Holy Spirit mentions a second reason.
എന്നാൽ പഴയ നിയമത്തിൽ നാം വായിക്കാത്ത രണ്ടാമത്തെ കാരണം ഇവിടെ കൊരിന്ത്യ ലേഖനത്തിൽ നാം വായിക്കുന്നു.
Read in verse 13.
13 വാക്യം ശ്രദ്ധിച്ച് വായിക്കുക.
Moses put a veil on his face so that the sons of Israel might not see that this glory is gradually become less and less and less and less and less and going away completely.
13 വാക്യം ശ്രദ്ധിച്ചാട്ടെ, നീങ്ങി പോകുന്നതിന്റെ അന്തമെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താ നീങ്ങി പോകുന്നത്? തേജസ്, പ്രകാശം. ഇത് കുറഞ്ഞു 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 വന്ന് ഇല്ലാതെയാകുന്നത് ജനം കാണണ്ട, അതിന് ആദ്യം തന്നെ മുഖത്ത് തിരശീലയിടുക.
See, in about one week it was gone.
ഒരാഴ്ച കൊണ്ട് മൂടുപടം ഇല്ലെങ്കിൽ എല്ലാവർക്കും കാണാം തേജസ് കുറഞ്ഞു വരികയാണ്. ഇന്നലത്തെക്കാൾ ഇന്ന് കുറഞ്ഞു, അവസാനം അതില്ലാതെയായി.
Now, if you got a glory in your life, how many of you would like people to see it becoming less and less and less?
നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ ഇതുപോലെ മുഖം പ്രകാശിച്ച് ദൈവതേജസ് ഉണ്ടായെന്ന് വിചാരിക്കുക. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദിവസങ്ങൾ കഴിയുമോറും ഈ കുറയുന്ന ആളുകൾ കണ്ടുകണ്ട് അവസാനം ഒട്ടുമില്ല എന്ന് അവർ മനസ്സിലാക്കുന്നത്? അങ്ങനെ ഒരു കാര്യമാണ് സംഭവിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ മുഖത്ത് ഒരു മൂടുപടം ഇടും. മോശ അത് തന്നെയാണ് ചെയ്തത്.
ഫോർ എക്സാമ്പിൾ, ദി ഡേ യു ഗോട്ട് മാരീഡ്,
വിവാഹിതനായ ദിവസം,
ദാറ്റ് വാസ് എ ട്രെമെൻഡസ് ഗ്ലോറി,
ഒരു വലിയ തേജസ് ഉള്ള സമയം.
ആൻഡ് യു വർ വെരി ഹാപ്പി ടു ലെറ്റ് എവരിബഡി കം ആൻഡ് സീ ദി ഹാപ്പിനെസ് ഇൻ യുവർ ഹോം.
നവദമ്പതികളായ നിങ്ങൾ വളരെ സന്തുഷ്ടരാണ്, ആഹ്ലാദഭരിതരാണ്, എല്ലാവരും വന്നത് കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു.
നൗ എ ഫ്യൂ ഇയേഴ്സ് ലേറ്റർ യു പുട്ട് എ വെയിൽ ഓവർ യുവർ ഹോം. വൈ?
വിവാഹം കഴിഞ്ഞിട്ട് ചില വർഷങ്ങളായി നിങ്ങളുടെ കുടുംബജീവിതത്തിന് മീത് നിങ്ങളിപ്പോൾ ഒരു തിരശീല ഇട്ടിരിക്കുകയാണ്, മൂടുപടം ഇട്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്?
യു ഡോണ്ട് വാണ്ട് പീപ്പിൾ ടു സീ ദാറ്റ് ഗ്ലോറി യു ഹാഡ് എ ഫ്യൂ ഇയേഴ്സ് അഗോ ഇസ് നോട്ട് ദേർ നൗ.
തുടക്കത്തിൽ ഉണ്ടായിരുന്നതായിരിക്കുന്ന തേജസ് ഒക്കെ ഇപ്പൊ പോയി മങ്ങിപ്പോയെന്നുള്ളത് ആൾക്കാർ അറിയാതിരിക്കാനാണ് ഈ മൂടുപടം.
ദാറ്റ് ഈസ് ദ മാർക്ക് ഓഫ് എൻ ഓൾഡ് കവനന്റ് ഗോസ്പൽ.
പഴയ ഉടമ്പടിയിലെ സുവിശേഷത്തിന്റെ അടയാളമാണ് ഇത്തരത്തിലുള്ള മൂടുപടം.
You know that you've got an old covenant gospel when the glory is becoming less and less and less and less with each day.
ദിവസങ്ങൾ കഴിയും തോറും തേജസ് കുറഞ്ഞു 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 വന്ന് ഇല്ലാതെയാവുകയാണെന്ന് വരികയും നിങ്ങൾക്ക് ഉറപ്പാക്കാം. അത് പഴയ ഉടമ്പടിയിലെ സുവിശേഷം.
When Moses went back up into the mountain again it began to shine.
മോശ വീണ്ടും പർവ്വതത്തിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നപ്പോൾ അവന്റെ മുഖം വീണ്ടും പ്രകാശപൂരിതമായി.
Again he came back with a veil on his face.
വീണ്ടും അവൻ ഇറങ്ങി വരുമ്പോൾ അവൻ മുഖം മൂടുപടവുമായി വരുന്നു.
In 1 week it would have gone.
കാരണം ഒരാഴ്ച കൊണ്ട് അത് വീണ്ടും അപ്രത്യക്ഷമാകും.
Now if you find that's your experience after coming to a conference,
ഒരു കോൺഫറൻസിന് വന്നു കഴിഞ്ഞാലും ഇത് തന്നെയാണ് നിങ്ങളുടെ അനുഭവം എന്ന് നിങ്ങൾ മിക്കവരും കാണുന്നു.
You come to a conference and you meet with God and you make so many decisions. You think the world is going to shake now when you go back home.
കോൺഫറൻസിന് വന്നു കഴിഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവം നിങ്ങളെ സന്ദർശിച്ചു കഴിഞ്ഞ് നിങ്ങൾ വിചാരിക്കും, ഓ എന്തോ ഒരു തേജസ്, എന്തോ ഒരു സന്തോഷം, ലോകം മുഴുവൻ ഇനിയും വിറപ്പിക്കാൻ പോവുകയാണ്.
You have learned the secret, you are going to build the best church in the whole of Kerala.
നിങ്ങൾക്ക് രഹസ്യം പിടികിട്ടി, കേരളത്തിലെ ഏറ്റവും നല്ല ദൈവശക്തിയും തേജസ്സുമുള്ള സഭ പണിയാൻ പോവുകയാണെന്ന് വിചാരിച്ചാൽ നിങ്ങൾ പലരും വീട്ടിലേക്ക് പോകും.
You are going to build the best home.
നിങ്ങളുടെ കുടുംബ അന്തരീക്ഷം മാറാൻ പോവുകയാണ്. ആ തീരുമാനത്തോടും പ്രതീക്ഷയോടുമാണ് നിങ്ങൾ പോകുന്നത്.
And then 1 week later the glory is gone.
എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പം തേജസ് എവിടെ പോയെന്ന് അറിയത്തില്ല.
And you have to put a veil over your face.
നിങ്ങളുടെ മുഖത്തിന് മേൽ ഒരു തിരശീല ഇടാൻ നിങ്ങൾ നിർബന്ധിതരാകും.
When you get up and speak in your church you have to pretend that the glory is still there.
സഭയിൽ എഴുന്നേറ്റ് ദൈവവചനം സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അഭിനയിക്കേണ്ടി വരുന്നു, ആ തേജസ് ഒന്നും പോയിട്ടില്ല, അത് അവിടെ തന്നെ ഉണ്ടെന്ന്.
The fire is gone.
അഗ്നി കെട്ടടങ്ങിയിരിക്കുന്നു.
But we have to pretend that there is a fire by shouting and yelling and being very emotional and acting as if the Holy Spirit is still working in you.
ചില ദിവസങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ കത്തിക്കൊണ്ടിരുന്ന ദൈവത്തിന്റെ അഗ്നി കെട്ടടങ്ങിക്കഴിഞ്ഞ് ഇപ്പോഴും അഗ്നി ഉണ്ടെന്നുള്ള ധാരണ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നിങ്ങൾക്ക് ശബ്ദമുണ്ടാക്കിയും പ്രത്യേകമായിരിക്കുന്ന പ്രകടനങ്ങളിലൂടെ അഗ്നിയെക്കുറിച്ചുള്ള ബോധ്യം നൽകേണ്ടി വരുന്നു.
There's a lot of false fire in Christendom today.
ക്രൈസ്തവ ലോകത്തിൽ ധാരാളം അന്യാഗ്നി ഇന്ന് കത്തിക്കപ്പെടുന്നുണ്ട്.
Mostly in Pentecostal churches.
അതിൽ ഭൂരിപക്ഷവും പെന്തിക്കോസ്റ്റ് സഭാ വിഭാഗ കൂട്ടങ്ങളിലാണ് എന്ന് ഞാൻ പറയട്ടെ.
And I feel sorry for every elder in our church who tries to copy a Pentecostal pastor.
നമ്മുടെ ഇടയിലുള്ളതായിരിക്കുന്ന മൂപ്പന്മാരില് പെന്തിക്കോസ്റ്റ് വൃത്തങ്ങളിൽ കാണുന്ന നിലയിലുള്ളതായിരിക്കുന്ന ആത്മീയ അഗ്നി കത്തിക്കാൻ ശ്രമിക്കുന്നവരെ കുറിച്ച് എനിക്ക് സഹതാപമുണ്ട്.
എമോഷണൽ ട്രിക്സ് ഓഫ് വേറിങ് ദ വോളിയം ഓഫ് യുവർ വോയിസ് ആൻഡ് ഷൗട്ടിംഗ് ആൻഡ് യെല്ലിംഗ് ആൻഡ് ഓൾ ദാറ്റ് ഇറ്റ്സ് ഓൾ ഫാൾസ് ഫയർ.
നമ്മളുടെ ശബ്ദത്തിന്റെ ഗതിയൊക്കെ മാറ്റി അതിന്റെ വോളിയം കൂട്ടിയും കുറച്ചുമൊക്കെ ആത്മാവിന്റെ അഗ്നി ഉണ്ടെന്നുള്ള ഒരു ധാരണ കൊടുത്ത് ജനത്തെ ഇളക്കാനുള്ള ഒരു ശ്രമം. യഥാർത്ഥത്തിലുള്ള തേജസ് അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ
ആവശ്യമായത്.
അതവിടെ ഉണ്ട്, അതിന് കുറവ് വന്നിട്ടില്ല എന്നുള്ള ധാരണ എന്നെ കേൾക്കുന്നവർക്ക് നൽകുവാനായിട്ട് എനിക്ക് ചില അഭിനയങ്ങൾ നടത്തേണ്ടി വരുന്നു.
Where is the real glory of the new covenant?
പുതിയ നിയമത്തിന്റെ യഥാർത്ഥ തേജസ് എവിടെ?
ഇൻ ദ ഫേസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്.
അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുഖത്ത് മാത്രം വെളിപ്പെടുന്നത്.
കൻ യു ഇമാജിൻ ജീസസ് ട്രൈങ് ടു വർക്ക് പീപ്പിൾ അപ്പ് എമോഷണലി ആൻഡ് ഷൗട്ടിംഗ് ആൻഡ് യെല്ലിംഗ് ലൈക് വി സീ ഇൻ പെന്തക്കോസ്റ്റൽ ചർച്ചസ്.
ഇന്ന് പെന്തക്കോസ്റ്റ് സമൂഹങ്ങളിൽ കാണുന്നത് പോലെ കടന്നു വരുന്ന നൂറുകണക്കിന് ആളുകളെ ആത്മാവിൽ നിറയ്ക്കുന്ന പ്രകടനങ്ങളൊക്കെ യേശുവിന് എപ്പോഴെങ്കിലും ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? പുതിയ നിയമം വായിക്കുമ്പോൾ, സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ യേശുവിന്റെ ശുശ്രൂഷയിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രവൃത്തികൾ
ഉണ്ടായിരുന്നു?
ദൈവത്തിന്റെ വചനത്തിൽ യേശുവിനെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന അവന്റെ ശുശ്രൂഷയെക്കുറിച്ച് കിട്ടുന്ന ആ ഒരു ബോധ്യത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കാനും പ്രവർത്തിക്കാനും
ഉത്സാഹിക്കുന്നത്?
കർമ്മേലിന്റെ മുകളില് അത്യുച്ചത്തിൽ നിലവിളിക്കുകയും നൃത്തം ചെയ്യുകയും ശരീരം മുറിക്കുകയും ഒക്കെ ചെയ്ത ബാലിന്റെ പ്രവാചകന്മാരെ നിങ്ങൾ എന്തുകൊണ്ട് അനുകരിക്കുന്നു? അവരങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നതിന്റെ കാരണം ദൈവത്തിന്റെ അഗ്നി അവരുടെ യാഗത്തിന്റെ മേൽ
ഇല്ലായിരുന്നു.
നിങ്ങൾക്കറിയാം, ഈ 400 പ്രവാചകന്മാരുടെ സ്ഥാനത്ത് ഏലിയാവ് ഉച്ചയിട്ടില്ല.
Try to manipulate people emotionally.
വൈകാരികമായിട്ട് അവിടെ കൂടിയിരുന്ന ജനത്തെ ഇളക്കുവാനായിട്ട് പ്രവാചകൻ ഒരു ശ്രമവും നടത്തിയില്ല.
He did not try to vary the volume of his voice to try and influence people.
തന്റെ ശബ്ദത്തിന് ഏറ്റക്കുറച്ചിലുകൾ വരുത്തി അവിടെ നിൽക്കുന്നവരെ ഇളക്കാൻ ഒരു ശ്രമവും ഏലിയാവ് നടത്തുന്നില്ല.
He prayed a prayer that was less than a minute and the fire of God fell.
ഒരു മിനിറ്റ് പോലും ദൈർഘ്യമില്ലാത്ത ഒരു ലഘു പ്രാർത്ഥന അർത്ഥമാക്കിക്കൊണ്ട് ദൈവത്തിന്റെ പ്രവാചകൻ സ്വർഗത്തിലേക്ക് വിട്ടു. അതിന്
ഫലമുണ്ട്.
ദൈവത്തിന്റെ അഗ്നി യാഗത്തിന്റെ മേൽ വന്നു. ജനം കവിണു വീണ് യഹോവയാണ് ഇവിടെ എന്ന്
അവരെ
നമ്മുടെ സഭകളിൽ ആവശ്യമുള്ളത് അതാണ്.
സഹോദരൻ,
ദൈവം എന്നോട് സംസാരിച്ചു, ദൈവത്തിന്റെ അഗ്നി എന്നെ സ്പർശിച്ചു എന്ന ജീവിതങ്ങൾ
സാക്ഷിക്കുവാനിടയാകണം.
ഒരു മണിക്കൂർ നേരത്തേക്ക് ഞാൻ ഇളക്കി ആകപ്പാടെ സന്തോഷവും ഉന്മേഷമൊക്കെ ഉണ്ടെന്ന് തോന്നി ഒരു മണി വീട്ടിൽ ചെല്ലുമ്പോൾ അതെല്ലാം നഷ്ടപ്പെടുന്ന
അവസ്ഥയാണ്.
അതൊരു ചതിവാണ്. ബാലന്റെ പ്രവാചകന്മാരുടെ മാർഗമാണ് ഇന്നും അനേകരും ക്രൈസ്തവ സമൂഹങ്ങളിൽ പിൻപറ്റുന്നത്.
എമോഷണലിസം,
അത് വൈകാരിക തലത്തിലുള്ള ഇളക്കപ്പെരുക്കമാണ്.
See the glory of God in the face of Jesus Christ.
യേശുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ് ദർശിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.
It was a glory that brought the fire of God wherever Jesus went.
യേശു എവിടെയൊക്കെ പോയോ, ആരോടൊക്കെ സംസാരിച്ചോ, ദൈവത്തിന്റെ അഗ്നി അവരുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന നിലയിലുള്ള ശുശ്രൂഷയായിരുന്നു യേശുവിന്റെ തേജസ്സുള്ള ശുശ്രൂഷ.
One mark of it is this.
അതിന്റെ ഒരടയാളം ഇതാണ്.
See this. In the face of Moses, the glory became less and less and less and less and less as each day went by.
ദിവസങ്ങൾ കടന്നു പോകുന്തോറും മോശയുടെ മുഖത്തുള്ളതായിരിക്കുന്ന തേജസ് കുറഞ്ഞു 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 വന്നില്ലാതെയായി.
In other words, you come for a conference like this.
നിങ്ങൾ ഇതുപോലുള്ളതായിരിക്കുന്ന ഒരു കോൺഫറൻസിന് വരുന്നു.
And by the time you finish 3 days, the glory of God has filled your heart.
മൂന്നാമത്തെ ദിവസം നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ തേജസ് നിങ്ങളുടെ ഹൃദയത്തെ നിറച്ചിരിക്കുകയാണ്.
And then, as time goes on, by 1 week, 2 weeks, 1 month later, become less, it's gone.
Ganda moon aalchigal kadinju oru maasam kadiyumbolekkum ivide vach niranja aa tejas aa agni ivide poyenn arinjuvida.
That happened so many times in the previous years conferences.
Kadinja varshangalile conferencesgalile pratheeka sammelanangalil okke ee tarathile tejasinal niranjavaranu pakshe adu nashtapettu povu.
Don't you remember past conferences where you said, oh God really spoke to me?
കഴിഞ്ഞ ചില കോൺഫറൻസുകളിൽ പ്രത്യേക സന്ദർഭങ്ങളിൽ നിങ്ങൾ പലരും ഓർക്കുന്നില്ലേ, ദൈവമേ ഇത് അങ്ങയുടെ സന്ദർശനമാണ്, അവിടുത്തെ തേജസ്സാണ് എന്ന് നിങ്ങൾ
അറിയാതെ.
നിങ്ങളുടെ സഭയിലും നിങ്ങളുടെ ഭവനങ്ങളിലും നിങ്ങൾ എവിടെയൊക്കെ ആയിരിക്കുന്നു അവിടെയൊക്കെ കാര്യങ്ങൾ വ്യത്യാസപ്പെടുമെന്ന് നിങ്ങൾ
ആത്മാർത്ഥമായി
കടന്നുപോയതല്ലേ, നിങ്ങളുടെ ജീവിതം വ്യത്യാസപ്പെടുമെന്ന് വിചാരിച്ചു. എന്നാൽ എന്താണ് സംഭവിച്ചത്? ആ തേജസ് കുറഞ്ഞു കുറഞ്ഞു വന്നതായി നിങ്ങൾക്ക്
സാക്ഷ്യപ്പെടും.
നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള പുതിയ നിയമത്തിന്റെ തേജസ് ആ സുവിശേഷം നിങ്ങൾക്ക് മനസ്സിലായി.
You understood it in your mind because you're clever.
നിങ്ങൾ ബുദ്ധിശക്തിയുള്ളവരായതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിയിൽ തലച്ചോറില്ല കാര്യം നിങ്ങൾ ഗ്രഹിച്ചു പോയെന്നേ ഉള്ളൂ.
The Lord never gave you revelation in your heart.
എന്നാൽ നിങ്ങൾ ബുദ്ധിയിൽ അത് ഗ്രഹിച്ചെന്ന് വരികയും നിങ്ങളുടെ ഹൃദയത്തിൽ വെളിപ്പാട് പരിശുദ്ധാത്മാവിനാൽ ദൈവം നൽകിയില്ല. തനിക്കായിട്ടുള്ള അടങ്ങാത്ത ഒരു ദാഹം വിശപ്പ് നിങ്ങളുടെ ഉള്ളിൽ ദൈവം കാണാഞ്ഞതുകൊണ്ട് ദൈവം ആ വെളിപ്പാട് നിങ്ങൾക്ക് നൽകിയില്ല.
Because he saw that you were not willing to pay the price.
അതിനുള്ള ഒരു വില കൊടുക്കുവാൻ നിങ്ങൾ ഒരുക്കമല്ലെന്ന് നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് തലച്ചോറിലുള്ള അറിവുമായി അവൻ നിങ്ങളെ പറഞ്ഞു.
You wanted a convenient gospel that will still enable you to seek your own.
നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥത തന്നെ തിരഞ്ഞുകൊണ്ടിരിക്കാൻ സൗകര്യപ്രദമായിരിക്കുന്ന ഒരു സുവിശേഷം മാത്രമേ നിങ്ങൾ ആശിച്ചുള്ളൂ.
A gospel that will still enable you to love money.
വീണ്ടും പണസ്നേഹികളായി തുടരുവാൻ നിങ്ങൾക്ക് അനുവാദം നൽകുന്ന ഒരു സുവിശേഷം മാത്രമേ നിങ്ങൾ ഇച്ഛിച്ചുള്ളൂ.
Now see the contrast between that and the glory of God in the face of Jesus Christ.
യേശുവിന്റെ മുഖത്തുള്ളതായിരിക്കുന്ന ദൈവദേശം നാം ഇപ്പോൾ ചിന്തിച്ച മോശയുടെ മുഖത്ത് പ്രകാശിച്ച ദൈവത്തിന്റെ ദേശം തമ്മിലുള്ളതായിരിക്കുന്ന വൈരുദ്ധ്യം നോക്കുക.
He says in verse 17, the Lord is the Holy Spirit.
17ാം വാക്യത്തിലേക്ക് വരിക. 2 കൊരിന്ത്യർ 3:17. കർത്താവ് ആത്മാവാകുന്നു എന്ന് നാം വായിക്കുന്നു.
This is the only place in the Bible where the Holy Spirit is called the Lord.
പരിശുദ്ധാത്മാവിനെ കർത്താവ് എന്ന് വിളിച്ചിരിക്കുന്ന തിരുവചനത്തിലെ ഏക സന്ദർഭം ഇതാണ്.
Always it refers to the Father or to Jesus Christ.
കർത്താവ് എവിടെയൊക്കെ മറ്റിടങ്ങളിൽ കാണുന്നു അവിടെയൊക്കെയും സ്വർഗത്തിലെ പിതാവിനെയോ പുത്രനെയോ ആണ് അവിടെ കർത്താവ്
വിളിക്കുന്നത്.
എന്നാൽ ഇവിടെ പരിശുദ്ധാത്മാവ് ത്രിത്വത്തിലെ മൂന്നാമനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് കർത്താവാണ്.
Verse 16, when you turn to this Lord, you can throw away the veil. You don't need any veil.
പതിനാറാം വാക്യത്തിൽ നാം കാണുന്നതു പോലെ കർത്താവിങ്കലേക്ക് എന്ന് പറഞ്ഞാൽ ആത്മാവായ കർത്താവിങ്കലേക്ക് നിങ്ങൾ എപ്പോൾ തിരിയുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഈ മൂടുപടം വലിച്ചെറിയാം.
I don't need it.
എനിക്കിനി മൂടുപടത്തിന്
nothing to hide now.
കാരണം എനിക്ക് ഒളിക്കുവാൻ ഒന്നും ഇനിയില്ല.
That's the way you know you've really been baptized in the Holy Spirit and power.
പരിശുദ്ധാത്മാവിലും ദൈവശക്തിയിലും നിങ്ങൾ സ്നാനപ്പെട്ടവരാണെന്നുള്ളതിന്റെ തെളിവതാണ്. നിങ്ങൾക്ക് മുഖം മൂടി ഇനിമേലൽ ആവശ്യമില്ല.
Don't be fooled by all this emotionalism and speaking in tongues and all that.
അന്യഭാഷാഭാഷണവും വൈകാരികമായിരിക്കുന്ന ഇളക്കപ്പെരുക്കങ്ങളും കൊണ്ട് നാം ആരും വഞ്ചിക്കപ്പെടരുത്.
Now, I'm not against speaking in tongues. I thank God for that gift myself for more than 30 years.
അന്യഭാഷയിൽ സംസാരിക്കുന്ന ഞാൻ എതിരല്ല എന്ന് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ 30-ലധികം വർഷങ്ങളായി അന്യഭാഷയിൽ തുടർമാനമായി സംസാരിക്കുന്ന വ്യക്തിയാണ് ഞാൻ.
But I know how I got the genuine gift of tongues.
യഥാർത്ഥത്തിലുള്ളതായിരിക്കുന്ന അനുകരണമല്ലാത്ത പരിശുദ്ധാത്മ സ്നാനം അന്യഭാഷ എനിക്ക് ലഭിച്ചത് എങ്ങനെയാണെന്ന് എനിക്കറിയാം.
Because when the Spirit gave me other tongues, he also began to control my mother tongue.
അതിന്റെ പ്രത്യേകമായിരിക്കുന്ന ഒരു തെളിവ് ഞാൻ പറയാം. എനിക്ക് അന്യഭാഷ ആത്മാവിന്റെ ഒരു വരമായി ദൈവം നൽകിയപ്പോൾ എന്റെ മാതൃഭാഷയിൽ സംസാരിക്കുമ്പോൾ നിയന്ത്രണവും അധികമായി
അറിഞ്ഞു.
എന്റെ കോപത്തെ നിയന്ത്രിക്കുവാൻ ആത്മസ്നാനം എന്നെ സഹായിച്ചു. ഞാൻ ഒരിക്കലും കോപിക്കാത്ത ഒരു മനുഷ്യനായിരുന്നെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഞാൻ ആദാമിന്റെ സന്തതിയാണോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ മതി.
You think I never used to gossip or backbite?
ഞാന് ഏഷണി പറയുകയോ ഞാൻ ദൂഷണം പറയുകയോ ഒരിക്കലും ചെയ്യാത്തവനായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ?
No, I could not control my mother tongue.
എന്റെ മാതൃഭാഷ നിയന്ത്രിക്കാൻ ഞാൻ അശക്തനായിരുന്നു.
When I see people speak in other tongues but they can't control their mother tongue, I say that is not the Holy Spirit. Definitely not.
മാതൃഭാഷയിൽ സംസാരിക്കുന്ന സംസാരത്തിന് നിയന്ത്രണമില്ലാതെ അന്യഭാഷയിൽ ഇടപെടാതെ സംസാരിക്കുന്നവരെ കാണുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഇത് യഥാർത്ഥത്തിലുള്ള ആത്മാവിന്റെ വരമല്ല.
Don't be fooled by that type of other tongue.
അങ്ങനെയുള്ളതായിരിക്കുന്ന അന്യഭാഷ കൊണ്ട് നിങ്ങൾ ആരും വഞ്ചിതരാകരുത്.
If you ask me,
നിങ്ങൾ എന്നോട് ചോദിച്ചാൽ,
if the Holy Spirit gives me a choice,
പരിശുദ്ധാത്മാവ് എനിക്ക് തിരഞ്ഞെടുക്കാനായിട്ട് എന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ,
do you want other tongues or control of your mother tongue?
ദൈവം എന്നോട് ചോദിക്കാന്നിരിക്കട്ടെ, നിനക്ക് പരിശുദ്ധാത്മാവിന്റെ വരമായ അന്യഭാഷ വേണോ അതോ നിന്റെ മാതൃഭാഷ പറയുമ്പം നിനക്ക് പൂർണ്ണ നിയന്ത്രണം വേണം? ഇതിലേ പറ്റുള്ളൂ, തിരഞ്ഞെടുത്തോളാം.
I don't even wait one second. I say, Lord, control my mother tongue. Definitely.
എനിക്ക് അതിനെക്കുറിച്ച് തലചൊറിഞ്ഞ് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു നിമിഷത്തിൽ ഞാൻ മറുപടിയും, കർത്താവേ മാതൃഭാഷ പറയുമ്പം എന്റെ നാക്കിന് കൺട്രോൾ തന്നാ മതി.
Some of you who are seeking for the gift of other tongues, why not ask the Holy Spirit to control your mother tongue first?
അന്യഭാഷയ്ക്ക് വേണ്ടി ഹൃദയത്തിൽ വാഞ്ചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിങ്ങൾ ചിലരോട് ഞാൻ പറയട്ടെ, അതിനോട് ചേർന്നുമല്ലേ അതിന് മുൻപ് മാതൃഭാഷ സംസാരിക്കുമ്പോൾ ഒരു നിയന്ത്രണം തരാൻ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. വീണ്ടും നിങ്ങൾ കോപിഷ്ടരാകുന്നതിൽ ഭാര്യയോ ഭർത്താവിനെയോ നേരെ ഒച്ചയിടുന്നതിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രരാക്കുവാൻ ആത്മാവിനോട് പ്രാർത്ഥിച്ചു. പരദൂഷണം പറയുന്നതും വേഷണി പറയുന്നതിൽ നിന്നൊക്കെ ഒരു വിടുതലിനായിട്ട് ആത്മാവിനോട് നിങ്ങൾ ആവശ്യപ്പെട്ടുകൂടെ?
Stop going around being curious, asking people all types of questions to find out things which you don't need to know.
നിങ്ങൾ ഒരിക്കലും അറിയുവാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത് അറിയുവാനുള്ള ജിജ്ഞാസ നിങ്ങൾക്ക് അടക്കുവാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്?
There's a tremendous curiosity among Christians about all types of things which other people don't, which doesn't help me in any way about other people.
മറ്റുള്ളവരെ കുറിച്ച് എനിക്ക് യാതൊരു പ്രയോജനമില്ലാത്ത വസ്തുതകളെ തികഞ്ഞെടുത്ത് അറിയുവാനുള്ളതായിരിക്കുന്ന വലിയ ആഗ്രഹം ക്രിസ്തീയ വിശ്വാസികളിൽ വളരെയധികം കാണുന്നു.
Who's getting married to whom?
ആരെ കല്യാണം കഴിക്കാനാ
പോകുന്നത്? Who's pregnant?
ആരൊക്കെയാണ് ഗർഭിണികളായിരിക്കുന്നത്?
One week after they married, they want to find out if she's pregnant or not.
വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച ആകുന്നതിന് മുൻപേ ചിലർക്ക് അറിയണം ആ നവവധു ഗർഭിണിയായോന്ന്.
You think these people are heathen? These are so-called spirit-filled Christians. It's a wrong spirit that's filled them.
ഇവരൊക്കെ ജാതികളാണ്, ഇങ്ങനെയുള്ള കാര്യം ദൈവത്തെ അറിയാത്തവരാണ് ഇതൊക്കെ ചോദിക്കുന്നതെന്നാണ് നിങ്ങളുടെ വിചാരം? പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച സത്യക്രിസ്ത്യാനികളാണ്, അവരുടെ ജിജ്ഞാസയാണ് അടക്കാൻ.
Deception that is going on among Christians.
ക്രിസ്ത്യാനികളുടെയിൽ ഇന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വഞ്ചനയുടെ ആത്മാവാണ്.
What do you talk about with your tongue?
നിങ്ങളുടെ നാവുകൊണ്ട് നിങ്ങൾ എന്തൊക്കെയാ സംസാരിക്കുന്നത്?
There's no glory there.
അവിടെ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ,
in the church you're shouting and praising God.
സഭയുടെ മീറ്റിംഗിൽ നിങ്ങൾ വളരെ ഉച്ചത്തിൽ ദൈവത്തിന്റെ മഹത്വവും ഗ്ലോറിയും ഒക്കെ പറയുക.
Then you go home, the glory has faded away.
നിങ്ങൾ വീട്ടിലെത്തുന്നതിന് മുൻപേ ആ തേജസ് അപ്രത്യക്ഷമായി.
You're talking all types of rubbish.
ഇങ്ങനെയുള്ള ജീവിതം ഒരു വഞ്ചനയുടെ ജീവിതമാണ്.
Do you want it to change from now on?
അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ നിന്നും ഒരു വ്യത്യാസം, രൂപാന്തരം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
Turn to the Holy Spirit.
പരിശുദ്ധാത്മാവ് കർത്താവായിരിക്കുന്ന ആത്മാവിങ്കിലേക്ക് നിങ്ങൾ തിരിയുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ മൂടുപടം
വലിച്ചെറിയാം.
പരിശുദ്ധാത്മാവ് നിങ്ങളെ എന്ത്
കാണിക്കുമെന്നറിയാമോ? പതിനെട്ടാം
വാക്യത്തിൽ നാം കാണുന്നത് പോലെ കർത്താവിന്റെ തേജസ്സിനെ പരിശുദ്ധമാവും നിങ്ങൾ.
That's not all.
അതുകൊണ്ട് തീരുന്നില്ല.
He will make that glory mine.
യേശുവിന്റെ തേജസ് പരിശുദ്ധാത്മാവ് കാണിക്കുമെന്ന് മാത്രമല്ല, കർത്താവിന്റെ തേജസ് എന്റെ തേജസ്സാക്കി.
And not only that, it says here in verse 18, it will become from one degree of glory to another, more and more and more and more and more.
ദേവവാക്യത്തിൽ നാം മറ്റൊരു കാര്യം കൂടെ കാണുന്നുണ്ട്, തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിക്കുന്ന ഒരു വഴിയിൽ നാം ആയിരിക്കും. ദിവസം കഴിയുന്നതോറും ഈ തേജസ് വർദ്ധിച്ചുകൊണ്ടിരിക്കും.
This is the opposite of the glory of the face of Moses, which became less and less and less and less each day.
ദിവസങ്ങൾ കഴിയുന്നതോറും കുറഞ്ഞു കുറഞ്ഞ് അപ്രത്യക്ഷമായ മോശയുടെ മുഖത്ത് കണ്ട തേജസ്സിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്.
This is the glory which becomes more and more and more every day.
ദിവസങ്ങൾ കഴിയുന്നതോറും വർദ്ധിച്ചു വരുന്നതായിരിക്കുന്ന വർദ്ധിക്കുന്ന തേജസ്സാണ് ഇവിടെ.
That is how you know you have come into this new covenant glory.
പുതിയ നിയമത്തിന്റെ തേജസ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞ് അതിൽ പ്രവേശിച്ചിട്ടുണ്ടോ എന്നുള്ളതിന്റെ അടയാളം ഇവിടെയാണ്.
You enjoy the presence of God more than you did last year.
കഴിഞ്ഞ വർഷത്തേക്കാൾ അധികമായി ദൈവിക സാന്നിധ്യം കൂടുതൽ ആസ്വദിക്കുന്ന അനുഭവം നിങ്ങൾക്കുണ്ടോ?
Your home life is more glorious than it was last year.
നിങ്ങളുടെ കുടുംബ അന്തരീക്ഷം കഴിഞ്ഞ വർഷത്തേതിനേക്കാളും അനുഗ്രഹീതമായി തീർന്നിട്ടുണ്ടോ?
You find a greater freedom in the Holy Spirit this year than last year.
കഴിഞ്ഞ വർഷത്തേക്കാൾ അധികമായി പരിശുദ്ധാത്മാവിനുള്ള വർദ്ധിച്ച സ്വാതന്ത്ര്യം നിങ്ങൾ കൈയാളുന്നുണ്ടോ?
Getting more revelation on the word of God this year than last year.
കഴിഞ്ഞ വർഷത്തേക്കാൾ അധികം ദൈവവചനത്തിൽ അധികമായിരിക്കുന്ന വെളിപ്പാടുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ?
If this ever stops,
ഈ പ്രക്രിയ എവിടെയെങ്കിലും നിന്നുപോയെങ്കിൽ,
and I start going backwards,
ഞാൻ പുറകിലേക്കുള്ള നടത്തം തുടങ്ങിയിരിക്കുന്നെങ്കിൽ,
that means my home life has become less glorious this year than last year.
കഴിഞ്ഞ വർഷത്തേക്കാൾ അധികം എന്റെ ജീവിതം കുറച്ച് പുറത്ത് തേജസ്സുള്ളതായി തീർന്നുകൊണ്ടിരിക്കുകയാണ്.
Bible is becoming dry now.
ദൈവവചനം ഇപ്പോൾ വായിക്കുമ്പോൾ വിരസതയാണ് അനുഭവപ്പെടുന്നതെങ്കിൽ,
Brother, you're going the wrong way.
സഹോദര, നീ പോകുന്ന മാർഗം ശരിയായ മാർഗം.
You're going back to that old glory that was in the face of Moses.
മോശയുടെ മുഖത്ത് പ്രകാശിച്ച പഴയ നിയമത്തിന് കീഴുള്ളതായിരിക്കുന്ന തേജസ്സിലേക്കാണ് നീ മടങ്ങിപ്പോകുന്നത്.
This is how we know the difference.
വ്യത്യാസം ഇങ്ങനെയാണ് നാം തിരിച്ചറിയുന്നത്.
Glory in the face of Moses became less and less and less and less.
മോശയുടെ മുഖത്തുള്ളതായിരിക്കുന്ന തേജസ് ദിവസങ്ങൾ കഴിയുന്തോറും കുറഞ്ഞു കുറഞ്ഞു വന്നു.
When we receive the glory of Christ, it becomes more and more and more and more and more.
നാം പ്രാപിക്കുന്നത് ക്രിസ്തുവിന്റെ മുഖത്തുള്ളതായിരിക്കുന്ന ദൈവതേജസ്സാണെങ്കിൽ ദിവസങ്ങൾ കഴിയുന്തോറും അത് വർദ്ധിച്ചു വന്ന് നാം അധികം തേജസ്സുള്ളവരായി രൂപാന്തരം.
Isn't that in your Bible? From glory to glory to glory.
നിങ്ങളുടെയൊക്കെ ബൈബിളിൽ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. തേജസ്സിന്റെ മേൽ തേജസ് തേജസ്സിന്റെ മേൽ തേജസ്.
മോർ കൺട്രോൾ ഓവർ മൈ ടങ്.
എന്റെ നാവിന്റെ മേൽ എനിക്ക് അധികമായി നാളുകൾ കഴിയും തോറും നിയന്ത്രണം ലഭിക്കുന്നു.
മോർ ഫ്രീഡം ഫ്രം ദ ലവ് ആൻഡ് ദ പെർസ്യൂട് ഓഫ് മണി.
പണസ്നേഹത്തിൽ നിന്നും പണസമ്പാദനത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിൽ നിന്നും കൂടുതൽ സ്വാതന്ത്ര്യം നാളുകൾ കഴിയും തോറും അനുഭവിക്കുന്നു.
മോർ ഫ്രീഡം ഫ്രം ആങ്സൈറ്റി ആൻഡ് ടെൻഷൻ.
ആകുല ചിന്തയിൽ നിന്നും മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും വർദ്ധിച്ച അളവിലുള്ള സ്വാതന്ത്ര്യം എനിക്ക് ലഭിക്കുന്നു.
I'll tell you something else.
മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം.
You're able to sleep better at night.
രാത്രിയിൽ കുറച്ചുകൂടെ നന്നായിട്ട് ഉറക്കവും കിട്ടും കേട്ടോ. അങ്ങനെ ഒരു കാര്യമാണ്.
It's wonderful to come into this new covenant glory.
പുതിയ നിയമത്തിലെ ഈ തേജസ്സിലേക്ക് വരിക എന്ന് പറയുന്നത് അത്ഭുതകരമായിരിക്കുന്ന അനുഭവമാണ്.
And I'll tell you honestly, the Christian life is no longer boring.
ഞാൻ സത്യസന്ധമായി പറയട്ടെ, ക്രിസ്തീയ ജീവിതം ഇനിമേലാൽ വിരസമായ ഒരു ജീവിതമായിരിക്കില്ല.
You begin to see what Jesus was really like.
യേശു എങ്ങനെയുള്ളവനായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് കാണുവാൻ തുടങ്ങും.
We saw that the Lord told Haggai to tell the people, consider your ways.
നാം കാണുവാനിടയായി ഹഗ്ഗായിയുടെ പ്രവചനത്തിൽ അതും വായിച്ചു, കർത്താവ് ഹഗ്ഗായിൽ കൂടെ പറയുകയാണ്, നിങ്ങളുടെ വഴികളെ വിചാരിച്ച് നോക്കുവീൻ.
യു ആർ ഓൾ കൺസേൺഡ് അബൌട്ട് യുവർ ഓൺ ഹൗസ് ബട്ട് നോട്ട് ദ ഹൗസ് ഓഫ് ദ ലോർഡ്.
യഹോവയുടെ ആലയത്തെക്കുറിച്ചുള്ള വിചാരമല്ല, നിങ്ങളുടെ സ്വന്തം ഭവനങ്ങളെക്കുറിച്ചുള്ള വിചാരമാണ് നിങ്ങളെ ഭരിക്കുന്നത്.
Now we know that when we talk about the house of the Lord, we are not talking about a building.
യഹോവയുടെ ആലയത്തെക്കുറിച്ച് ഇന്ന് നാം സംസാരിക്കുമ്പോൾ ഇതുപോലുള്ളതായിരിക്കുന്ന സഭയുടെ ഒരു കെട്ടിടമല്ല ഉദ്ദേശിക്കുന്നത്.
We are not saying the church building must be more beautiful than your building. That's not the message.
നിങ്ങൾ ആരും തെറ്റായിരിക്കുന്ന സന്ദേശമായി പോകില്ലേ, നിങ്ങളുടെ പ്രാദേശിക സഭയുടെ കൂടി വരുന്ന കെട്ടിടം അതൊരു ഭവനമോ അതൊരു ഹോളോ എന്തും ആയിക്കോട്ടെ, നിങ്ങൾ താമസിക്കുന്ന വീടിനേക്കാളും എപ്പോഴും അത് മനോഹരമായിരിക്കണം എന്നൊന്നും ധരിക്കരുത്.
The floor here is cement.
നമ്മുടെ ഈ കോൺഫറൻസ് നടക്കുന്ന ഹോളിന്റെ തറ നിങ്ങൾ ഇതൊരു ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇതിനോടകം സിമന്റ് തറയാകട്ടോ.
What about your house?
നിങ്ങളുടെ പലരുടെയും വീട്ടിൽ സിമന്റ് തറയുണ്ട്. എത്ര പേരുടെ വീട്ടിലുണ്ട് സിമന്റ് തറ?
That's not what the New Testament is talking.
ഈ പുതിയ നിയമം പഠിപ്പിക്കുന്നത് അങ്ങനെയൊന്നും ചെയ്യണമെന്നല്ല.
This is not the house of the Lord.
ഇത് കർത്താവിന്റെ ആലയമല്ല. അതുകൊണ്ട്
And your house is not the house being spoken of here.
ഇവിടെ ഹഗ്ഗായി പ്രവാചകനിലൂടെ നാം കേൾക്കുന്ന നിങ്ങളുടെ ഭവനം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളുമാണ്.
In the Old Testament it was true.
പഴയ നിയമകാലത്ത് അക്ഷരികമായി അത് ശരിയായിരുന്നു.
In Jerusalem at that time he was comparing the physical temple of God with their physical houses.
ഈ പ്രവചനം സംസാരിക്കുമ്പോൾ ഹഗ്ഗായി യെരുശലേമിലായിരുന്നു. അവിടെയുള്ള ദൈവത്തിന്റെ ആലയവും അവിടെയുള്ള യെരുശലേം നിവാസികളുടെ സ്വന്തം ഭവനങ്ങളെയും കുറിച്ച് തന്നെയാണ് ഹഗ്ഗായി സംസാരിക്കുന്നത്.
The house of God is the church, the people.
ഇന്ന് ദൈവത്തിന്റെ ആലയം ഭവനമെന്ന് പറയുന്നത് ഞാനും നിങ്ങളും അടങ്ങുന്ന ദൈവത്തിന്റെ മക്കളാണ്.
ആൻഡ് യുവർ ഹൗസ് ഈസ് യുവർ ലൈഫ്.
നിങ്ങളുടെ ഭവനങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ താമസിക്കുന്ന പാർപ്പിടങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയാണ്.
വാട്ട് ആർ യു ലിവിംഗ് ഫോർ? ദാറ്റ്സ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ദി കണ്ടീഷൻ ഓഫ് യുവർ ഹൗസ്, വെദർ യു ഗോട്ട് സിമന്റ് ഓർ ടൈൽസ് ഓവർ ദേർ.
നിങ്ങൾ താമസിക്കുന്ന വീടിന്റെ തറയിലെ സിമന്റ് ആണോ, മൊസൈക് ടൈൽസ് ആണോ, വളരെ വില കൂടിയ എന്തെങ്കിലും ആണോ എന്നുള്ളതല്ല വിഷയം. നിങ്ങൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു, വ്യക്തിപരമായ ജീവിതം എന്തിനു വേണ്ടിയാണ്?
വാട്ട് ഈസ് ദ മോട്ടീവ് ആൻഡ് പർപ്പസ് ഓഫ് യുവർ ലൈഫ്?
നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, നിങ്ങളുടെ അന്വേഷണം എന്താണ്?
ആൻഡ് വി കമ്പയർ ഇറ്റ് വിത്ത് വാട്ട് വി സീ ഇൻ ജീസസ് ക്രൈസ്റ്റ്.
യേശുവിൽ നാം ദർശിക്കുന്ന കാര്യങ്ങൾ കർത്താവിന്റെ ചിന്തകളെ ഭരിച്ചിരുന്ന വിഷയങ്ങളുമായി നിങ്ങളുടെ ചിന്തകളെ താരതമ്യപ്പെടുത്തുക.
കൺസിഡർ യുവർ വേ.
നിങ്ങളുടെ വഴികളെ വിചാരിച്ച് നോക്കുക.
You may live in a hut and you may say, oh well, I'm spiritual because my house is not so great.
ningal oru cheriya kudilil thamasikkunna oru sahodarano sahodriyanengil ningal vicharichekkam kathavinte aalayamayittu nokkumbol etra cheriya etra vela koranja veetila njan thamasikkunnathu appo njan aathmeegan aayirikkum.
No, listen to this.
ningal ee kaaryam shraddhikkanam.
Paul says in Philippians 2.
ഫിലിപ്പിലെ രണ്ടാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് എന്താണെന്ന് നോക്കുക.
He compares Timothy with all his other co-workers.
തന്റെ സഹപ്രവർത്തകരിൽ പലരുണ്ടായിരുന്നിട്ടും തിമോത്തിയോസിനെ മറ്റുള്ളവരുമായി തുലനം ചെയ്യുകയാണ്.
ആൻഡ് ഹി സെസ്,
എന്താണ് പൗലോസ് പറയുന്നത്?
ഇൻ ഫിലിപ്പിയൻസ് 2:21.
ഫിലിപ്പിയൻ രണ്ടാം അധ്യായത്തിലെ 21-ാം വാക്യം.
They all seek after their own and not that of Christ Jesus.
യേശുക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്രേ എല്ലാവരും
നോക്കുന്നത്. This is similar to what Haggai is saying in the Old Testament.
പഴയ നിയമപ്രവാചകനായിരുന്ന ഹഗ്ഗായി പറഞ്ഞതിനെ വളരെ സാമ്യമുള്ള കാര്യമാണ് ഇവിടെ നാം.
യു ആർ സീക്കിംഗ് യുവർ ഓൺ.
അഗ്ഗായി പറഞ്ഞതും അതുതന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ മാത്രമാണ് അന്വേഷിക്കുന്നത്.
Paul says, all my co-workers are like that.
പൗലോസ് വെളിയിലുള്ള ആരെയും കുറിച്ചല്ല പറയുന്നത് കേട്ടോ, തന്റെ സഹപ്രവർത്തകരായിരിക്കുന്ന മറ്റുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ സ്വാർത്ഥം അന്വേഷിക്കുന്നു.
Timothy is different.
എന്നാൽ തിമോത്തിയോസ് അവരിൽ നിന്ന് വ്യത്യസ്തനാണ് എന്നാണ് പറയുന്നത്.
He's got the glory of Jesus.
യേശുവിന്റെ മഹത്വം ദർശിച്ചവനും ആ മഹത്വം ജീവിതത്തിൽ ഉള്ളവനുമായിരുന്നു തിമോത്തിയോസ്. എല്ലാവരും അവരുടെ സ്വന്തം കാര്യങ്ങൾ അന്വേഷിക്കുന്നു.
He did not seek his own, Timothy.
എന്നാൽ തിമോത്തിയോസ് ഒരിക്കലും സ്വാർത്ഥനായി ജീവിച്ചില്ല.
You know, if we were to look at the life of Jesus,
യേശുവിന്റെ ജീവിതത്തെ നാം നോക്കുകയാണെങ്കിൽ,
the glory of God in the face of Jesus Christ,
യേശുക്രിസ്തുവിന്റെ മുഖത്തെ പ്രകാശിക്കുന്ന ദൈവത്തിന്റെ തേജസ് നാം കണ്ടാൽ,
what do we see there?
എന്താണ് അവിടെ നാം കാണുന്നത്?
It says here that in the Mount of Transfiguration they saw it for a moment and Peter and James and John fell down like dead men.
മരുഭൂമിയിൽ പത്രോസും യോഹന്നാനും യാക്കോബും ഒരു നിമിഷം യേശുവിന്റെ രൂപാന്തരപ്പെട്ട അവന്റെ ആ ആ ശരീരം കണ്ടതയുള്ള ആ നിമിഷം അവര് ബോധം കെട്ട് നിലത്ത് വീണു.
Wouldn't you like to have that glory?
അതുപോലെയുള്ള ഒരു തേജസ് നിങ്ങളുടെ സ്വന്തമായി തീരാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ?
Yes, we can have it in our heart.
നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഹൃദയത്തിൽ ആ തേജസ് കടന്നു വരിക സാധ്യമാണ്.
I'll tell you honestly, I'm not at all interested in my face shining.
ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, എന്റെ മുഖം ഒരു കാലത്തും മോശയുടേതുപോലല്ല, ഇനി അതിൽ കുറവാണെങ്കിലും പ്രകാശിക്കണമെന്ന് എനിക്ക് ആഗ്രഹമേ ഇല്ല.
But my heart, that I'm really interested.
എന്നാൽ എന്റെ അകത്ത് എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ തേജസ് പ്രകാശിക്കണമെന്നുള്ളതിൽ എനിക്ക് വലിയ
താല്പര്യം.
അവിടെയാണ് ദൈവ തേജസ് ഈ പുതിയ നിയമകാലത്ത് പ്രകാശിക്കേണ്ടത്.
What is this glory of the latter house that is greater than the former that is to shine here?
മുൻപിലത്തേക്കാളും അധികം തേജസ് പ്രതിഫലിക്കപ്പെടേണ്ട ഇടം എന്റെ ഹൃദയമാണെങ്കിൽ എന്താണ് തേജസ്?
How is it in Jesus? How is it in the face of Jesus?
യേശുവിന്റെ മുഖത്ത് നാം കാണുന്ന ഈ ദൈവതേജസ് എന്ന് പറഞ്ഞ എന്താ? യേശുവിന്റെ മുഖം പ്രകാശിച്ചിരുന്നു എപ്പോഴും.
You can say it in one sentence.
ഒരു വാചകത്തിൽ അതിന് ഉത്തരം പറയാം.
He did not seek his own in anything.
ഒരു കാര്യത്തിൽ പോലും തന്റെ സ്വന്തം തന്റെ സ്വാർത്ഥത യേശു അന്വേഷിച്ചില്ല.
He sought the glory of his Father and the good of other people, that's all.
Tanda pidavinte mahattu samasrishtikalaya mattullavarude nanmayum mathram theranjavanayirunnu yesu.
And the result was all that he needed on earth the Father added to him.
Adinte phalam endanannu ariyamo, ee bhoomiyile jeevathinte naalukalil yesuvine endokke aavashyamayirunnu adellam swargathile pidavu adinte samayathu krithyamayi ayichu.
When you see the glory of God in the face of Jesus Christ like that,
ആ വിധത്തിൽ യേശുവിന്റെ മുഖത്ത് ദൈവത്തിന്റെ തേജസ് നാം കാണുമ്പോൾ,
how many of you want it?
ദൈവം നമ്മോടും ചോദിക്കുന്ന ചോദ്യം, നിങ്ങളിൽ എത്ര പേർക്ക് ഈ തരത്തിലുള്ള ദൈവ തേജസ് ആവശ്യമുണ്ട്?
I'm not preaching like these other preachers saying how many of you want a better car or a better house.
മറ്റു പല പ്രസംഗങ്ങളും ഇന്ന് പ്രസംഗിക്കുന്നത് പോലെ നിങ്ങളിൽ എത്ര പേർക്ക് ഇപ്പോഴുള്ളതിനേക്കാളും കുറച്ചുകൂടെ നല്ല കാറ് വേണമെന്നോ വീട് വേണമെന്നോ ഒന്നുമല്ല ഞാൻ ചോദിക്കുന്നത്.
I'm not even asking you how many of you want to speak in tongues or go to heaven.
നിങ്ങൾ എത്ര പേർ അന്യഭാഷയിൽ സംസാരിക്കുവാനും മരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൽ പോകാനും ആഗ്രഹിക്കുന്നു എന്നുമല്ല ഞാൻ ചോദിക്കുന്നത്.
ഇഫ് യു ആസ്ക് ഫോർ ദ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്,
നിങ്ങൾ പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് താല്പര്യമുള്ളവരാണ്.
ഇമേർഷൻ ഇൻ ദ ഹോളി സ്പിരിറ്റ്,
പരിശുദ്ധാത്മാവിൽ നിമജ്ജനം ചെയ്യപ്പെടുന്ന മുഴുകുന്ന ഒരു അനുഭവമാണ് നിങ്ങൾ കൊതിക്കുന്നതെങ്കിൽ,
ലെറ്റ്സ് സ്റ്റോപ്പ് എ മോമെന്റ് ആൻഡ് ആസ്ക് വാട്ട് സ്പിരിറ്റ് ഈസ് ദിസ്.
ഒരു നിമിഷം നിങ്ങൾ ശാന്തമായി ഒന്ന് ചിന്തിച്ചു നോക്കണേ, എന്ത് തരത്തിലുള്ള ആത്മാവാണ്?
ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്.
പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ എന്താ സഹോദരങ്ങളെ? അത് യേശുവിന്റെ ക്രിസ്തുവിന്റെ ആത്മാവല്ലേ?
Now I'll tell you what the spirit of Christ is, then ask yourself whether you want this baptism in the spirit or not.
ക്രിസ്തുവിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവെങ്കിൽ എന്താണ് ക്രിസ്തുവിന്റെ ആത്മാവെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പറയാവൂ നിങ്ങൾക്ക് ഈ ആത്മാവിനാൽ നിറയണമെന്ന്.
He spirit had zero interest in money. Do you want the baptism in this spirit?
യേശുക്രിസ്തുവിന്റെ ആത്മാവിന് പണത്തിന്റെ കാര്യത്തിൽ പൂജ്യം താല്പര്യമേ ഉള്ളൂ.
He had zero interest in advancement in the world. Do you want a baptism in this spirit?
ലോകത്തിൽ മുന്നേറുന്ന വിഷയത്തിൽ യേശുവിന് പൂജ്യം താല്പര്യമേ ഉള്ളായിരുന്നു. അത്തരം ഒരു ആത്മാവിനാൽ നിങ്ങൾക്ക് നിറയണോ?
He was not interested in seeking anything for himself. Do you want a baptism in this spirit?
തനിക്ക് വേണ്ടി തന്നെ യാതൊന്നും അന്വേഷിക്കാതിരുന്ന ഒരു ആത്മാവായിരുന്നു ക്രിസ്തുവിന്റെ ആത്മാവ്. നിങ്ങൾക്ക് ആ ആത്മാവാണോ വേണ്ടത്?
He was willing to go without food for so many times just because He had to spend time helping others. Do you want a baptism in the Spirit?
മറ്റുള്ളവരെ സഹായിപ്പാൻ അവരുടെ നന്മയ്ക്കായിട്ട് അനേക സന്ദർഭങ്ങളിൽ ഭക്ഷണം പോലും വെടിഞ്ഞ് കഴിയേണ്ടി വന്നു. യേശുവിന് ആ ആത്മാവാണോ നിങ്ങൾക്ക് വേണ്ടത്?
I tell you, very few people want a baptism in this Spirit.
ഞാനൊരു പരമാർത്ഥം പറയാം, വളരെ ചുരുക്കമാളുകൾ മാത്രമേ ഇത്തരത്തിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നിറയപ്പെടുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുള്ളൂ.
They hear some Pentecostal preacher working them up saying, you can speak in tongues. They say, oh God, please give me this baptism in the Holy Spirit.
ചില പെന്തക്കോസ്റ്റ് പ്രസംഗങ്ങൾ കാരിസ്മാറ്റിക് നേതാക്കന്മാർ, നിങ്ങൾക്ക് വന്യഭാഷയിൽ സംസാരിക്കാം, നിങ്ങൾക്ക് ആത്മാവിൽ നിറയാമെന്ന് പറയുമ്പോൾ വേഗത്തിൽ മനസ്സിളകി അതിന്റെ പുറകെ പോവുകയാണ്.
I've seen a lot of people who get that spirit.
ആ ആത്മാവിനെ കിട്ടുന്ന ഒരുപാട് പേരെ എനിക്കറിയാം.
I don't have a respect for most of them because I don't see the spirit of Christ in them.
അവർ മിക്കവരെക്കുറിച്ചും എനിക്ക് ബഹുമാനമില്ല, കാരണം യേശുക്രിസ്തുവിന്റെ ആത്മാവ് അവരുടെ ജീവിതത്തിൽ എനിക്ക് ദർശിപ്പാൻ
കഴിയും.
അവർ മിക്കവരും പണത്തിന്റെ പുറകെ
പരക്കം,
അവരുടെ സ്വാർത്ഥം അന്വേഷിക്കുന്നവരാണ്, അവർ നിഗളികളാണ്.
What spirit is that?
ഏത് തരത്തിലുള്ള ആത്മാവാണ് അവർ നിറച്ചിരിക്കുന്നത്? അത് ക്രിസ്തുവിന്റെ ആത്മാവല്ല എന്നുള്ളത് ഉറപ്പാണ്.
Jesus was in heaven.
യേശു സ്വർഗത്തിൽ പിതാവിനോടൊപ്പമായിരുന്നപ്പോൾ,
He looked down from heaven on this earth.
സ്വർഗത്തിൽ നിന്നും യേശു ഭൂമിയിലേക്ക് നോക്കി.
And he saw these people here on the earth suffering.
ഭൂമിയിലുള്ളതായിരിക്കുന്ന ആദാമ്യ സന്തതി പിശാചിനാൽ വഞ്ചിക്കപ്പെട്ടവരായി കഷ്ടത അനുഭവിക്കുന്ന കാഴ്ച സ്വർഗത്തിൽ നിന്ന് ദൈവപുത്രൻ കണ്ടു.
And he saw how wonderful he had it in heaven.
സ്വർഗത്തിൽ താനായിരിക്കുന്ന എത്ര അനുഗ്രഹീതമായിരിക്കുന്ന തേജസ്സുള്ള അവസ്ഥയാണെന്ന് യേശു കണ്ടു.
ഫുൾനെസ് ഓഫ് ജോയ് ആൻഡ് പീസ് ആൻഡ് വിക്ടറി ആൻഡ് പ്യൂരിറ്റി ദേർ വാസ് ദേർ.
സന്തോഷ പരിപൂർണതയും പൂർണ്ണ ജയവും തേജസ്സും സമാധാനവുമുള്ള സ്വർഗീയ അന്തരീക്ഷത്തിൽ താൻ ആയിരിക്കുന്നത് യേശു ഓർത്തു.
ആൻഡ് ഹി ഹാഡ് എ ഗ്രേറ്റ് ബർഡൻ ടു ഗെറ്റ് ദീസ് പീപ്പിൾ ടു എൻജോയ് വാട്ട് ഹി ഹാഡ്.
പുത്രൻ തമ്പുരാന്റെ ഹൃദയത്തെ നിറച്ച ഭാരം എനിക്ക് ഭാവനയിൽ കാണുവാൻ കഴിയും. ഈ താണലോകത്തിലെ മനുഷ്യര് താൻ അനുഭവിക്കുന്നതായിരിക്കുന്ന സ്വർഗീയ സമാധാനവും ആത്മാവിന്റെ നിറവും ഒക്കെ അവരനുഭവിക്കണം. യേശു അത് ആഗ്രഹിച്ചു.
I mean, Jesus felt, I can't sit here and enjoy all this when all these people are not enjoying it.
ആ ചിന്തയിൽ മാത്രം യേശു കഴിഞ്ഞില്ല. ഈ സ്വർഗത്തിന്റെ സൗഭാഗ്യങ്ങൾ അനുഭവിച്ച് നിത്യമായി ഇവിടെ ഇരിക്കുക എനിക്ക് അസാധ്യമാണെന്ന് യേശു തീരുമാനിച്ചു.
He said, I've got to bring them here.
അവരെ എനിക്ക് ഏത് വിധേനെങ്കിലും ഇവിടെ കൊണ്ടുവന്നേ മതിയാകും.
But the angels say, Lord, if you do that, they will spit on you, they'll kill you, they'll do harm you in so many ways. Your life will be miserable if you go down to help them.
യേശുവിന്റെ ഈ ചിന്ത, ഈ വലിയ ആഗ്രഹം മനസ്സിലാക്കിയ ദൂതന്മാർ പറഞ്ഞു, നാഥ, നീ അതിനെ തയ്യാറെടുക്കുകയാണെന്ന് വരികില് അതപ്പതിച്ച് വീണുപോയ ആദാമ്യ വർഗം നിന്നെ പീഡിപ്പിക്കുകയും നിന്റെ മുഖത്ത് തുപ്പുകയും നിന്നെ ക്രൂശിൽ തറച്ച് കൊല്ലുകയും ചെയ്യാൻ പോവുകയാണ്.
Willing to go.
എന്നാൽ യേശുവിന്റെ മറുപടി, ഞാൻ അതിന് തയ്യാറാണ്.
If only they can come here.
എങ്ങനെയെങ്കിലും അവർക്കിവിടെ വരുവാൻ കഴിഞ്ഞാൽ ആ വില കൊടുക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞവനാണ് ക്രിസ്തു. അതാണ് അവന്റെ ആത്മാവ്.
Do you want a baptism in this spirit?
ഈ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ ഉള്ള സ്നാനം നിങ്ങളിൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്?
Where you see other needy people who don't have the victory and the joy in the Christian life that you have.
നിങ്ങൾ അനുഭവിക്കുന്ന ക്രിസ്ത്യ ജീവിതത്തിന്റെ സന്തോഷവും ജയവും അനുഭവിക്കാത്ത, അതിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത അനേകരുണ്ട്. അവരെക്കുറിച്ചുള്ള ഈ തരത്തിലുള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ ജീവനുള്ള സുവിശേഷം ഏത് വിധേനെങ്കിലും അവർക്ക് കൊടുത്തേ മതിയാകൂ എന്നുള്ള ഭാരം
നിങ്ങൾക്കുണ്ട്.
പരാജയപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് കഴിയുന്ന നിരവധി ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ആളുകളെ എനിക്ക് ഈ വിജയകരമായ ദൈവിക സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവരണം.
You don't even have a desire to give a single booklet on the victorious Christian life to these Christians. What are you seeking baptism in the Holy Spirit for?
വിജയകരമായിരിക്കുന്ന ക്രിസ്ത്യ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ലഘുലേഖ പോലും, പരാജയപ്പെട്ട് നിരാശയിൽ കഴിയുന്ന ഒരു സ്നേഹത്തിന് കൊടുക്കുവാൻ മനസ്സില്ലാത്ത നിനക്ക് പരിശുദ്ധാത്മാവിന്റെ സ്നാനം അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്നാനത്തിന് ആഗ്രഹിക്കാൻ.
How many Christians you know in your relatives and around you who are defeated and deceived?
നിങ്ങളുടെ ബന്ധുക്കളും ചാർച്ചക്കാരും സ്നേഹിതരുമായ നിങ്ങളുടെ ചുറ്റുപാടും പരാജയപ്പെട്ട് നിരാശയിൽ കഴിയുന്ന എത്ര വ്യക്തികളുണ്ട്, അവരെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ചിന്തിക്കുന്നത്?
You come to hundreds of meetings. Have you ever given a book on the victorious Christian life to one of these people?
നൂറുകണക്കിന് മീറ്റിംഗുകളിൽ ദൈവത്തിന്റെ വചനം ഈ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടു. എന്നാൽ അത്തരത്തിലുള്ളതായിരിക്കുന്ന ഒരു സന്ദേശം, ഒരു വചനം അവർക്ക് കൊടുക്കുവാൻ എപ്പോഴെങ്കിലും നിങ്ങളുടെ
ആഗ്രഹമുണ്ടായിരുന്നു?
രണ്ടോ മൂന്നോ കപ്പ് കാപ്പിയുടെ വില കൊടുത്താൽ കിട്ടുന്ന ഒരു പുസ്തകം, 15 രൂപ വിലയുള്ള പുസ്തകം.
You have a burden to give that to somebody.
അത് ആർക്കെങ്കിലും കൊടുക്കണം, അവരും ഈ സന്തോഷത്തിലേക്ക് വരണം എന്നുള്ള താല്പര്യം നിങ്ങളുടെ
ഹൃദയത്തെ
എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി ഈ സുവിശേഷം അവരും കേൾക്കണം. ഇത് എത്ര
പേർക്കാണ്?
ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ ജീവിതത്തിലേക്ക്, സന്തോഷത്തിലേക്ക് അവർ വരണം, ഈ താല്പര്യമുണ്ടോ?
That is how Jesus.
യേശുവിന്റെ ആത്മാവ് അത്തരം ക്രിസ്തുവിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ആ തരത്തിലുള്ള ആത്മാവ്.
That's how he longed that other people will come into this life.
ഈ ജീവിതത്തിലേക്ക്, സ്വർഗീയ അനുഭവത്തിലേക്ക് മനുഷ്യരായ നാം വരണമെന്നുള്ളത് അവൻ ആഗ്രഹിച്ചു. അതാണ് അവന്റെ.
When those early apostles were baptized in this spirit,
ആദ്യ നാളുകളിൽ അപ്പോസ്തലന്മാർ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടപ്പോൾ,
they opened the doors.
അവർ വാതിലുകൾ മലർക്കെ തുറന്നു.
They were sitting inside closed doors before that.
അതിനു മുൻപ് അടഞ്ഞ മുറികളിൽ ഭയത്തോടെ കഴിഞ്ഞവരായിരുന്നു ഇവർ.
Opened the doors and they began to share with others what
അവരുടെ ഭവനങ്ങളുടെയും ഹൃദയങ്ങളുടെയും വാതികൾ മലക്ക തുറന്ന് ഈ സദ്വർത്തമാനം അറിയിക്കുവാൻ അവരിറങ്ങി
പുറപ്പെട്ടു.
ആദ്യ നൂറ്റാണ്ടിലെ 12 അപ്പോസ്തലന്മാരുടെ ജീവിതത്തെ വിശദീകരിച്ചിരുന്ന ഒരു പ്രത്യേക സ്വഭാവം ഇതായിരുന്നു. അവരാരും തന്നെ സ്വാർത്ഥരായി അവരുടെ സ്വന്തം കാര്യം അന്വേഷിച്ചവരായിരുന്നില്ല.
People God is trying to raise up in these last days before Jesus comes again.
യേശുവിന്റെ മടങ്ങി വരവിന് മുൻപ് അന്ത്യ നാളുകളിൽ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിൽ സ്വന്തം അന്വേഷിക്കാത്ത ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരെയാണ്.
Many of you want to build the church of Jesus Christ in your locality.
നിങ്ങൾ ദൈവമാക്കിയിരിക്കുന്ന ഇടത്ത് യേശുവിന്റെ സഭ പണിയപ്പെടണം എന്ന് നിങ്ങളിൽ പലർക്കും താല്പര്യമുണ്ട്.
We saw in the morning about the church in the wilderness.
മരുഭൂമിയിലെ സഭയെക്കുറിച്ച് ഇന്ന് പ്രഭാതത്തിൽ നാം ചിന്തിക്കാനിടയായി.
How will you make sure that your church doesn't become a church in the wilderness?
നിങ്ങളുടെ സഭ മരുഭൂമിയിലെ ഒരു സഭയായി തീരുന്നില്ല എന്ന് നിങ്ങൾ എങ്ങനെ ഉറപ്പാക്കും?
Is your church right now a church in the wilderness or the church of the Lord Jesus Christ?
നിങ്ങളുടെ ഇപ്പോഴത്തെ സഭ മരുഭൂമിയിലെ സഭയാണോ അതോ കർത്താവായ യേശുക്രിസ്തുവിന്റെ സഭയാണോ?
How to build the church of Jesus Christ?
യേശുക്രിസ്തുവിന്റെ സഭ എങ്ങനെ പണിയപ്പെടും?
We have to have the same spirit that Jesus had.
നമ്മുടെ കർത്താവിനുണ്ടായിരുന്ന, ക്രിസ്തുവിനുണ്ടായിരുന്ന അതേ ആത്മാവ് നമ്മളെയും ഭരിക്കുമ്പോൾ മാത്രമേ അത് സാധ്യമാകൂ.
എഫേസ്യ
ലേഖനം 5 അധ്യായത്തിൽ നാം അതല്ലേ കാണുന്നത്? എഫേസ്യർ 5 25 വാക്യം.
ക്രൈസ്റ്റ് ലവ് ദ ചർച്ച് ആൻഡ് ഗേവ് ഹിംസെൽഫ് ഫോർ ദാറ്റ് ചർച്ച്.
ക്രിസ്തുവും സഭയെ സ്നേഹിച്ച് തന്നെത്താൻ അവൾക്ക് വേണ്ടി കൊടുത്തു.
That is the spirit with which he built the church.
ആ ആത്മാവിലാണ് യേശു തന്റെ ശരീരമായ സഭയെ പണിതത്.
Gave himself for it.
തന്നെ തന്നെ സഭയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തവനായിരിക്കുന്ന ക്രിസ്തു.
Do you want a baptism in this spirit?
ഈ ആത്മാവിലുള്ള സ്നാനമാണോ നിങ്ങൾക്ക് വേണ്ടത്?
Do you really say to God, don't answer to me, tell the Lord, do you want a baptism in this spirit?
നിങ്ങൾ ആരും എന്നോട് മറുപടി പറയണ്ട. നിങ്ങൾ ആയിരിക്കുന്ന ഇടത്തുനിന്ന് ദൈവത്തോട് നിങ്ങൾ ഇതിന് മറുപടി
പറയണ്ട. The church will become so important for you.
ദൈവത്തിന്റെ സഭ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി തീരുവാൻ കഴിയുമോ?
You will sacrifice everything on earth to build that church.
കർത്താവിന്റെ ജീവനുള്ള സഭ പണിയപ്പെടുവാൻ നിങ്ങൾക്ക് ജീവിതത്തിലുള്ള എല്ലാം ത്യജിക്കുവാൻ, എല്ലാം കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകും.
You will be willing to become a nothing so that that church might be built.
കർത്താവിന്റെ സഭ തേജസ്സോട് വളരുവാൻ, പണിയപ്പെടുവാനായി നിങ്ങൾക്കൊരു പൂജ്യമായി തീരുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ?
This is the glory of the new covenant.
പുതിയ നിയമത്തിന്റെ മഹത്വം ഇതാണ്.
You know, if Paul were living today,
പൗലോസ് ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ,
he's got a lot of discernment.
വളരെ വിവേചനമുള്ള ഒരു ദൈവദാസനായി അവൻ ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ,
I am amazed how in 33 years of building the church the Lord sharpened my sense of discernment.
33 വർഷമായി എന്നിലൂടെ കർത്താവ് ചെയ്ത പ്രവൃത്തിയുടെ ഫലമായി സഭകളുടെ രൂപീകരണം, പണി നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ വിവേചന ശക്തി കർത്താവ് വളരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്.
I can almost look at a person and look at his eyes and see whether he's wholehearted or not.
ഒരു വ്യക്തിയുടെ, ഒരു സഹോദരന്റെ കണ്ണിൽ നോക്കിയിട്ട് എനിക്ക് അധികം ബുദ്ധിമുട്ട് കൂടാതെ കണ്ടെത്താൻ കഴിയും മുഴുവൻ ഹൃദയത്തോടെ അവൻ കർത്താവിന് വേണ്ടി നിൽക്കുന്നവനാണോ എന്ന്.
I can talk to him for 10 minutes and discover it.
10 മിനിറ്റ് ഒരു സഹോദരനോട്, സഹോദരിയോട് സംസാരിക്കുന്നതിൽ നിന്നും എനിക്ക് കാര്യങ്ങൾ വ്യക്തമാകും.
Imagine the apostle Paul, how much more sharp his discernment was.
Apostolaya Paulos etrayadhigam vivedana shakti ullavanayirunnu jnanumayi nokkumbol.
If the apostle Paul were to come into our midst and talk to all of us,
നമ്മുടെ സഭകളിലേക്കൊക്കെ പൗലോസ് അപ്പോസ്തലൻ നിന്ന് കടന്നു വന്ന് നമ്മളോടൊക്കെ സംസാരിക്കുവാൻ അവസരം എടുക്കുകയാണെങ്കിൽ, നമ്മുടെ വീടുകൾ സന്ദർശിച്ച് നമ്മോട് സംസാരിക്കുവാൻ അദ്ദേഹം താല്പര്യമെടുത്താൽ,
നമ്മുടെ
സഭയുടെ മീറ്റിംഗിൽ ഉണ്ടാക്കുന്ന ശബ്ദ കോലാഹലമോ വീട്ടിലെ അഭിനയങ്ങളോ ഒന്നുകൊണ്ടും പൗലോസിനെ നമുക്ക് കബളിപ്പിക്കുവാൻ കഴിയില്ല. എന്തായിരിക്കും പൗലോസ് പറയുന്നത്?
It was just like my days. Most people are seeking their own.
Paulus parayum njane bhoomil jeevichirunna naalukalle pole thanneyana innum vella vyathyasam onnilla ellavarum yesu christuvinte karyamalla sonda karyam annvishu.
Here and there I do see one or two like Timothy.
Ennal avideyum ivideyum okke valare churukkamaana Timotheosinte aathmaavulla chilareyum njan kaanunnu.
Praise God for that.
Angane ullavarkkai devathinu stotram enna devathinte daasan parayum.
Dear brothers and sisters,
priyapetta sahodari sahodarimare,
there will never be a time when everybody who comes to a conference is going to reflect the glory of Jesus Christ.
Oru conference ne kadannu varuna ellavarum ore nilayil kartavaya yesu christuvinte mahattvam prathivalippikkunnavarayi theeruna oru karyam ningal pratheekshikkarathu.
A lot of people come to our churches because it's a good church to be in.
Palarum nammude pradeshika sabhagalilekku varunnathinte pradhana kaaranam മറ്റ് സഭകളുമായി നോക്കുമ്പം തരക്കേടില്ലാത്ത കൊള്ളാവുന്ന ഒരു സഭയാണ്.
They go to that church and nobody gives them and they have a lot of problems as they come here.
പല പല സഭകളിൽ സന്ദർശിച്ച് അവിടെ സമയങ്ങളിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ അവിടെ പല കുഴച്ചിലുകളും ഉണ്ട്, ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഇങ്ങോട്ട് വരുന്നു.
And so I've seen particularly with very poor people.
വളരെ പാവപ്പെട്ട സഹോദരങ്ങളെ സംബന്ധിച്ചോളം ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്.
They go to other churches, nobody cares for them.
മറ്റു പല സഭകളിൽ അവർ പോയി കഴിഞ്ഞാൽ ആരും അവരെ ഗൗനിക്കാറില്ല.
Here they come to our church and we treat those poor people just like the rich people.
എന്നാൽ നമ്മുടെ മിക്ക സഭകളിലും അങ്ങനെയുള്ള പാവപ്പെട്ട സഹോദരങ്ങൾ വന്നു കഴിഞ്ഞാൽ പണക്കാരായവരെ പോലെ തന്നെ നാം അവരെ സ്നേഹിക്കുന്നു, കരുതുന്നു.
This is the church I want to be in.
അപ്പോൾ അവർ പറയും, മറ്റ് സഭകളെ അപേക്ഷിച്ച് നല്ല സഭയാണ്, ഇങ്ങനൊരു സഭയിൽ എനിക്കായിരുന്നാൽ മതി.
I am not fooled by them.
അങ്ങനെ ഉള്ള ഒരു കാര്യം പറയുന്നത് കൊണ്ട് ഞാൻ വഞ്ചിക്കപ്പെടുകയില്ല.
One look at their face, I know that they are not disciples of Jesus Christ.
അവരുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും അവർ യേശുവിന്റെ ശിഷ്യത്വത്തിന്റെ വഴിയിലേ അല്ല.
They have come here because they are treated with respect.
അവർ പാവപ്പെട്ടവരായിരിക്കെ തന്നെ അവർക്ക് നല്ല പെരുമാറ്റം കിട്ടുന്നു, നല്ല നിലയിൽ നാം അവരെ സ്വീകരിക്കുന്നു, അതുകൊണ്ടാണ് വരുന്നത്.
Don't you elder brothers, don't be fooled by them.
മൂപ്പന്മാരായ സഹോദരന്മാരെ, അങ്ങനെയുള്ളവരെ കണ്ട് നിങ്ങൾ കബളിപ്പിക്കപ്പെടരുത്.
Don't think you are doing a great work for Jesus by doing some social work for them.
അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്തൊരു സാമൂഹ്യ സേവനം ചെയ്ത് യേശുവിന്റെ പ്രവൃത്തി ചെയ്യുകയാണ് നിങ്ങൾ ധരിക്കരുത്.
If you want to do that, you must join Mother Teresa's organization, not building the church.
ആ നിലയിൽ സാമൂഹ്യ സേവനമാണ് നിങ്ങളുടെ മനസ്സിന്റെ വലിയ താല്പര്യം എന്ന് വരികില് നിങ്ങൾ മിഷണറീസ് ഓഫ് ചാരിറ്റിയിൽ നിങ്ങൾ പ്രവർത്തിക്കണം, മദർ തെരേസയുടെ സ്ഥാപനം.
That's a very good work.
അതൊരു വളരെ നല്ല പ്രവൃത്തിയാകും.
I'm talking about something else here.
എന്നാൽ ഇപ്പോൾ ഞാൻ പറയുന്നത് ആ കാര്യമേ അല്ല.
To build the local church, you can't do it with all these people.
ഒരു പ്രാദേശിക സഭ, യേശുവിന്റെ ഒരു സഭ പണിയുന്നതിനെ കുറിച്ചാണ് അതിന് ഈ കാര്യം ചെയ്തത്.
You can't build the church with people who come to the church in order to get some benefit for themselves.
സഭയിൽ നിന്നും എന്തെങ്കിലും നേട്ടം ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്നവരെ കൊണ്ട് യേശു ക്രിസ്തുവിന്റെ സഭ പണിയപ്പെടുവാൻ കഴിയും.
Somebody will give them money and somebody will do this for them. Brother, that is for missionaries of charity, not the building of the church of Jesus.
അങ്ങനെയുള്ള ചിലർക്ക് ചിലർ പണം കൊടുക്കും, മറ്റു ചിലർ അവർക്ക് മറ്റു സഹായങ്ങൾ ചെയ്തു കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാനാണ് നാമും താല്പര്യപ്പെടുന്നതെന്ന് വരികിൽ മിഷണറീസ് ഓഫ് ചാരിറ്റീസ് ചെയ്യുന്ന പ്രവൃത്തി പോലെ നാം ഒരു സാമൂഹ്യ സേവനം ചെയ്യുന്നതേ.
Why did Almighty God, who made David rich, Abraham rich, Job rich, send all his apostles without any money?
അബ്രഹാമിനെയും യാക്കോബിനെയും ദാവീദിനെയും ഒക്കെ സമ്പന്നരാക്കിയതായിരിക്കുന്ന ദൈവം തന്റെ അപ്പോസ്തലന്മാരെ സമ്പന്നരല്ലാതെ എന്തിനാ പറഞ്ഞയച്ചത്?
Because he knew that building the church of Jesus Christ, money is the biggest problem.
കാരണം സ്വർഗത്തിലെ ദൈവത്തിന് അറിയാമായിരുന്നു തന്റെ പുത്രന് വേണ്ടി ഒരു സഭയെ ഭൂമിയിൽ ഒരുക്കിയെടുക്കുന്നതിൽ പണമായിരിക്കും ഏറ്റവും വലിയ പ്രതിബന്ധം.
All the poor people will land up.
കാരണം പാവപ്പെട്ടവരെല്ലാം അവിടെ തമ്പടിക്കും.
And all the foolish rich people will keep them giving them money. The church of Jesus will never be built.
മണ്ടന്മാരായ ധനികന്മാർ അവർക്ക് പണം വാരി കൊടുത്തിട്ട് ദൈവസഭയുടെ പണി തടസ്സപ്പെടുത്തും.
I saw that with the missionaries what they've done all over India for 100 years.
കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് മുഴുവനും വിദേശ രാജ്യങ്ങളിൽ പാശ്ചാത്യ നാടുകളിൽ വന്ന മിഷണറിമാർ ഇന്ത്യയിൽ ചെയ്ത പണി അതാണ്.
The glory of Jesus Christ is gathering together people who do not seek their own in
യേശുക്രിസ്തുവിന്റെ തേജസ് മഹത്വം എന്ന് പറയുന്നത് തങ്ങളുടെ സ്വാർത്ഥം അന്വേഷിക്കാത്തവർ എത്രയും ചുരുക്കമാണെങ്കിലും അവരെ ഒരു പ്രദേശത്ത് ഒരുമിച്ച് കൂട്ടി അവരെ പണിയുന്നതാണ് ദൈവസഭയുടെ പണി.
I would rather have 12 people like that than 100 people who are coming together for social service.
സാമൂഹ്യ സേവനത്തിനും ജീവകാരുണ്യ പ്രവർത്തനത്തിനുമായി ഒരുമിച്ച് കൂടുന്ന 100 പേരെക്കാൾ അധികം സ്വാർത്ഥം അന്വേഷിക്കാത്ത എല്ലാം യേശുവിന് വേണ്ടി എണ്ണുന്ന 12 പേരുടെ സ്ഥലത്തുണ്ടെന്ന വരിയില് അതാണ് ഞാൻ ഈ ക്രിസ്തുവിന്റെ ആത്മാവിനാലുള്ള ഒരു സ്നാനമാണ് എനിക്കും
ആവശ്യമായിരിക്കുന്നത്.
യേശുവും തന്റെ അടുക്കൽ വന്ന ആളുകൾക്ക് പണം നൽകി അവരെ സഹായിച്ചില്ല. ഞാനും യേശുവിന്റെ മാർഗം അനുസരിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് തലകളെ വണക്കി
പ്രാർത്ഥിക്കാം.
കർത്താവിന് മുൻപാകെ നാം തലകളെ വണക്കിയിരിക്കുമ്പോൾ
ഹെവൻലി ഫാദർ,
സ്വർഗീയ പിതാവേ,
ഗിവ് അസ് ലൈറ്റ്,
ഞങ്ങൾക്ക് വെളിച്ചം നൽകണമേ.
So that we don't deceive ourselves in the few days we have on this earth.
ഭൂമിയിലേക്ക് ശേഷിച്ചിരിക്കുന്ന ചുരുങ്ങിയ നാളുകളിൽ ഞങ്ങൾ വഞ്ചിതരായി ഞങ്ങളുടെ ജീവിതം അവസാനിക്കുവാൻ ഇടയാകരുത്.
We want the real genuine power of the Holy Spirit.
യഥാർത്ഥത്തിലുള്ള സത്യമായിരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് പരിശുദ്ധാത്മ സ്നാനത്തിൽ ഞങ്ങൾക്ക് വേണ്ടത്.
The Spirit of Jesus Christ.
കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെയാണ് എനിക്ക് ആവശ്യമുള്ളത്.
Spirit that doesn't seek our own in anything.
ഏതെങ്കിലും ഒരു കാര്യത്തിൽ പോലും ഞങ്ങളുടെ സ്വാർത്ഥത അന്വേഷിക്കാത്ത ക്രിസ്തുവിന്റെ ആത്മാവാണ് ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത്.
Help us Lord to build your church in many parts of this state.
ഈ നാളുകളിലെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അങ്ങയുടെ സഭ പണിയുവാനായി ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ.
There are wonderful brothers you have raised up here.
ഇവിടെ കർത്താവെ അനുഗ്രഹീതരായിരിക്കുന്ന ചില സഹോദരങ്ങളെ അവിടുന്ന് എഴുന്നേൽപ്പിച്ചിട്ടുള്ള നന്ദി കർത്താവ്.
To lead our churches.
ഞങ്ങളുടെ സഭകളെ നയിക്കുവാൻ നീ എഴുന്നേൽപ്പിച്ചിട്ടുള്ള നിന്റെ മക്കൾക്കായി സ്തോത്രം.
I praise God for them.
അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ.
Pray they'll have discernment.
അവർക്ക് വിവേചനം അവിടുന്ന് നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു.
So that they will not destroy your work.
അങ്ങയുടെ പ്രവൃത്തിയെ അവരാരും നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവിടുത്തെ വിവേചനം ഈ മൂപ്പന്മാരായ സഹോദരന്മാർക്ക് നൽകണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ.